അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലാ വമൻ യുദ്ലിൽ ഫലാ ഹാദിയലാ വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകലാ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب. اعوذ بالله من الشيطان الرجيم. ومن اضل ممن يدعو من دون الله من لا يستجيب له الى يوم القيامه وهم عن دعائهم غافلون. واذا حشر الناس كانوا لهم اعداء وكانوا بعبادتهم كافرين. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ശ്രോതാക്കളെ, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവസാന നിമിഷം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അഹ്ലു സുന്നത്തിന്റെ രാജപാതയിൽ ഉറച്ചു നിൽക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആമുഖമായി ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്. അഹ്ലു സുന്നത്തുവൽ ജമാഅയുടെ വിശ്വാസം അഥവാ അഖീദത്തു അഹ്ലി സുന്ന എന്ന വിഷയത്തിലാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു പൊതു പ്രഭാഷണം സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ വിഷയം ചർച്ചയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തത് എന്നാണ് ആദ്യമായി എനിക്ക് നിങ്ങളെ ഉണർത്താനുള്ളത്. മുസ്ലിം കേരളത്തിൽ പതിറ്റാണ്ടുകളായി നടക്കുന്ന ഒരു ചർച്ചയാണ്, ആരാണ് മുസ്ലിംകളിൽ യഥാർത്ഥ അഹ്ലു സുന്ന, എന്താണ് അഹ്ലു സുന്നയുടെ വിശ്വാസ ആചാരങ്ങൾ, അഹ്ലു സുന്നയും അഹ്ലു സുന്നയിൽ നിന്ന് പുറത്തുപോയ മറ്റു ബിദഈ കക്ഷികളും വേർപിരിയുന്ന പ്രധാന മർമ്മം എന്താണ്. ഈ ഒരു ചർച്ച മുസ്ലിം കേരളത്തിൽ ഒരുപാട് കാലമായി ആവർത്തിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചാ വിഷയമാണ്. പണ്ഡിതന്മാർക്കിടയിലും പ്രബോധകന്മാർക്കിടയിലും മാത്രമല്ല, സാധാരണക്കാർക്കിടയിൽ തന്നെ ഇതൊരു ചർച്ചാ വിഷയമാണ്. ഇവിടെയുള്ള എല്ലാ മുസ്ലിം വിഭാഗങ്ങളും പറയുന്നു, ഞങ്ങളാണ് അഹ്ലു സുന്ന, ഞങ്ങളല്ലാത്തവർ ഒന്നുകിൽ പൂർണമായ അഹ്ലു സുന്നയല്ല, അല്ലെങ്കിൽ തികച്ചും അഹ്ലു സുന്നത്തിനെതിരായ ബിദഈ കക്ഷികളാണ്. എല്ലാ വിഭാഗങ്ങളും ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അഹ്ലു സുന്നത്തിന്റെ പിൻഗാമിത്വം അവകാശപ്പെടുന്നവരാണ്. കേരളത്തിൽ ആദ്യമായി രൂപീകരിക്കപ്പെട്ട പണ്ഡിത സംഘടനയാണ് കേരള ജംഇയ്യത്തുൽ ഉലമ. 1924 അവർ അന്ന് ആ പണ്ഡിത സംഘടനയ്ക്ക് കൊടുത്ത പേര് അഹ്ലു സുന്നത്തുവൽ ജമാഅ ഉലമാ സംഘം എന്നാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അഹ്ലു സുന്നത്തുവൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളെ കേരള ജനതയ്ക്ക് പഠിപ്പിക്കാനാണ് KJU എന്ന് പറയുന്ന കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിക്കപ്പെട്ടത്. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ KJU ൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയി കുറെ ആളുകൾ വേറെ ഒരു കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കി. രണ്ടും കൂടി വേർതിരിച്ചറിയാൻ വേണ്ടി സമസ്ത എന്ന് ഇപ്പുറത്ത് കൂട്ടി. അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് അവർ പേരിട്ടു. അവരും പറയുന്നത് ഞങ്ങളാണ് അഹ്ലു സുന്നത്ത്. ഈ പറഞ്ഞ കേരള ജംഇയ്യത്തുൽ ഉലമക്കാർ അഹ്ലു സുന്നത്തിൽ നിന്നും പുറത്തുപോയിട്ടുള്ള ബിദഈ കക്ഷികളാകുന്നു എന്നാണ്. സമസ്ത പിന്നീട് പിളർന്ന് AP, EK, സംസ്ഥാന, അങ്ങനെ പല ഗ്രൂപ്പുകളുമായി കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കീഴിലുള്ളവരും പിളർന്ന് പല കക്ഷികളും ഗ്രൂപ്പുകളുമായി മാറി. പക്ഷെ എല്ലാവരും പറയുന്നു ഞങ്ങളാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന്. തബ്ലീഗ് ജമാഅത്തുകാർ എന്ന് പറയുന്ന ദയൂബന്ദി ഉലമാക്കളുടെ കീഴിൽ നടക്കുന്ന ഒരു ദഅ്‌വാ പ്രവർത്തനമുണ്ട്. അവരും പറയുന്നത് ഞങ്ങൾ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ അവകാശികളാണെന്നാണ്. പിന്നെ രാഷ്ട്രീയത്തിന്റെ മുഖം മൂടി അണിഞ്ഞ അല്ലെങ്കിൽ മുഖം മൂടിയുള്ള രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അവരും പറയുന്നു ഞങ്ങളും അഹ്ലു സുന്നത്തുൽ ജമാഅത്താണ് എന്ന്. അതുകൊണ്ട് തന്നെ എന്താണ് അഹ്ലു സുന്നത്തിന്റെ യഥാർത്ഥ വിശ്വാസ ആചാരങ്ങൾ, എന്താണ് അഹ്ലു സുന്നയുടെ പ്രമാണങ്ങൾ എന്നാണ് നമ്മളിവിടെ പരിശോധിക്കേണ്ടത്. ഇവിടെ പ്രധാനമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അവരുടെ കൂടെയുള്ള ഇവിടുത്തെ പാരമ്പര്യവാദികൾ എന്ന് അവകാശപ്പെടുന്ന, യാഥാസ്ഥികർ എന്നവകാശപ്പെടുന്ന ആളുകൾ, കാക്കകാരണവന്മാരെ പിൻപറ്റുന്നവരും മദ്ഹബിന്റെ ആളുകളുമൊക്കെയായി ഇവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നവകാശപ്പെടുന്നവർ, അവരുടെ വാദഗതികളാണ് പ്രധാനമായും നമ്മളിവിടെ ചർച്ചക്കെടുക്കുന്നത്. കാരണം അവർ മറ്റുള്ളവരെയൊക്കെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽ നിന്ന് പുറത്താക്കി അവർ മാത്രമാണ് അഹ്ലു സുന്നത്തുൽ ജമാഅ എന്ന് ശക്തിയുക്തം വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ വിഷയം നമ്മളിവിടെ പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ സുന്നികളാണ് എന്നാണ്. സുന്നി എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്തിന്റെ ആദർശം സ്വീകരിച്ച ആള് എന്നാണ് അർത്ഥം. സുന്നത്തിനെ പിൻപറ്റുന്ന, സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബിചര്യയെ പിൻപറ്റുന്ന ആളുകളാണ് ഞങ്ങൾ, അല്ലെങ്കിൽ അഹ്ലു സുന്നത്തിന്റെ ആളുകളാണ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഞങ്ങൾ സുന്നിയാകുന്നു എന്ന് പറയുന്നത്. സുന്നികളല്ലാത്തവരൊക്കെ പുത്തൻവാദികളാണ്, മുബ്തദിഉകളാണ്. അവരോട് സലാം പറയാൻ പാടില്ല, അവരോട് കൂടി പെരുമാറാൻ പാടില്ല, കൂടെ ഇരിക്കാൻ പാടില്ല, അവരെ കഴിയുന്നത്ര അകറ്റി നിർത്തണം എന്നാണ് അവർ വാദിക്കുന്നത്. വാസ്തവത്തിൽ അഹ്ലു സുന്ന എന്ന പ്രയോഗം ലോകാടിസ്ഥാനത്തിൽ രണ്ട് രൂപത്തിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്. ഒന്ന്, ഷിയാക്കൾക്കെതിരെ, ഷിയാ വിഭാഗത്തിൽ പെടാത്തവരൊക്കെ സുന്നി. ലോകാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ രണ്ടു ചേരിയാണ് ഷിയാക്കളും സുന്നികളും. അതിൽ ഷിയാക്കളല്ലാത്തവരൊക്കെ സുന്നികളാണ്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ 99% മുസ്ലിമീങ്ങളും സുന്നികളാണ്. മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് ഏതാകട്ടെ, അവരൊക്കെ സുന്നികളാണ്. കാരണം അവരൊന്നും ഷിയാക്കളല്ല. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കു ശേഷം 4 ഖലീഫമാരിൽ 3 ഖലീഫമാരെയും തള്ളിപ്പറഞ്ഞ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിന്റെ മാത്രമാണ് ഖലീഫ, മറ്റുള്ളവരൊക്കെ ഖിലാഫത്ത് തട്ടിയെടുത്തവരും കാഫിറുകളുമാണ് എന്ന് വിശ്വസിക്കുന്ന വിഭാഗം. അത് കേരളത്തിൽ ഇല്ല. ഇപ്പോൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി പലരും പല ലിങ്കും ഉണ്ടാക്കി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് വേറെ കാര്യം. അപ്പോൾ ഒരു നിലക്ക് കേരളത്തിൽ 99% സുന്നികളാണ് എന്ന് പറഞ്ഞാൽ ഷിയാക്കളല്ല. എന്നാൽ മറ്റൊരു പ്രയോഗമുണ്ട്, അഹ്ലു സുന്ന എന്നത് ബിദഅത്തുകാർക്കെതിരിൽ പ്രയോഗിക്കാറുണ്ട്. അസുന്നത്തും വൽജമാഅത്തും പിൻപറ്റുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും സഹാബത്തിന്റെ മാതൃകകളെയും പിൻപറ്റുന്നവർ, വിശ്വാസത്തിലും ആചാരത്തിലും നടപടിക്രമത്തിലുമൊക്കെ റസൂലിന്റെ ചര്യ ഏതോ സഹാബത്തിന്റെ മാതൃക ഏതോ എന്ന് നോക്കി പ്രവർത്തിക്കുന്നവർ, അവരാണ് യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്ത്. അവർ നേരെ എതിരാരാണ്? അഹ്ലുൽ ബിദഅത്തി വൽ ഖുറാഫാത്ത്, ബിദഅത്തിന്റെയും ഖുറാഫാത്തിന്റെയും ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലുണ്ടോ, സഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും നോക്കൂല, അത് കാക്കകാരണന്മാരായി നമ്മൾ അങ്ങനെ ചെയ്തു വരുന്നതാണ്, നമ്മളെ നാട്ടിൽ പണ്ടേ നടക്കുന്ന മാമൂലാണ്, ഉപ്പാപ്പുമാരെ കാലം മുതൽ ആരും അതിനെ എതിർത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിലും ആചാരത്തിലുമൊക്കെ നാട്ടാചാരങ്ങളും പാരമ്പര്യവും ഒക്കെ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയ്ക്ക് വിരുദ്ധമായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ വെച്ചു പുലർത്തുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ നമ്മുടെ ചർച്ചാ വിഷയം അവിടെയാണ്. നമ്മളിവിടെ സമസ്തക്കാരവകാശപ്പെടുന്നത് ഞങ്ങൾ യഥാർത്ഥ സുന്നികളാകുന്നു എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നവൽ ജമാഅ ഞങ്ങളാകുന്നു. പള്ളികളുടെയൊക്കെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ മഹല്ലിൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽപ്പെട്ടവരായിരിക്കണം എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന എന്താ, അവരെ ആ സംഘടനയെ താങ്ങി നിർത്തുന്ന, അതിൽ മെമ്പർഷിപ്പുള്ള അല്ലെങ്കിൽ അതിനെ എതിർക്കാത്ത, അതിനെ അനുകൂലിക്കുന്ന, അവരുടെ വിശ്വാസാചാരങ്ങളൊക്കെ ശരിയാണ് എന്ന് പറയുന്ന ആളായിരിക്കണം. എന്നാലേ മഹല്ലിൽ മെമ്പർഷിപ്പ് കൊടുക്കുള്ളൂ, അവരെ ഖബർസ്ഥാനിൽ മയ്യത്ത് മർമാടാൻ അനുവദിക്കൂ എന്നൊക്കെ പല മഹല്ല് ഭരണഘടനകളിലും ബൈലോകളിലും എഴുതി വച്ചിട്ടുണ്ട്. മാത്രമല്ല, അവര് പറയുന്നത് വിശ്വാസരംഗത്ത് അശ്അരി തരീഖത്തും കർമ്മപരമായ കാര്യങ്ങളിൽ ഷാഫിഈ മദ്ഹബും ഫോളോ ചെയ്യുന്നവരായിരിക്കണം, പിൻപറ്റുന്നവരായിരിക്കണം, എന്നാൽ അവര് നമ്മള് മഹല്ലിൽ മെമ്പർഷിപ്പ് കൊടുക്കുള്ളൂ. ഇങ്ങനെ വാദിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ഷിയാക്കൾ ഇല്ലാത്തതിനാൽ ഈ പ്രയോഗമാണ് നമ്മൾ ഇവിടെ ചർച്ചക്കെടുക്കുന്നത്. അതായത് അഹ്ലു സുന്ന എന്ന് പറഞ്ഞാൽ ബിദ്അത്ത് ഇല്ലാത്ത, സുന്നത്തിനെ പിൻപറ്റുന്ന, സഹാബത്തിനെ മാതൃകയാക്കുന്ന ആളുകൾ. ആദ്യമായി നമുക്ക് പരിശോധിക്കാനുള്ള എന്താണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ പ്രമാണങ്ങൾ എന്ന് നമുക്കറിയാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തറക്തു ഫീകും ഷൈഐനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നതി. രണ്ടു കാര്യങ്ങൾ ഞാൻ നിങ്ങളെ വിട്ടയച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറയുന്നത്. അത് രണ്ടും മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ വഴിപിഴക്കുന്ന പ്രശ്നമേയില്ല. ഒന്ന് അള്ളാഹുവിന്റെ കിതാബും മറ്റൊന്ന് എന്റെ ചരിയും. അപ്പൊ അള്ളാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിയുമാണ് പ്രമാണമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ പിഴച്ചു പോകാതെ ദീനിനെ മുറുകെ പിടിക്കണമെങ്കിൽ ആ പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമ്മൾ അഹ്ലു സുന്നയാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വർ റസൂൽ. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഭിന്നിച്ചാൽ നിങ്ങൾ എന്തു വേണം, ആ കാര്യത്തെ അള്ളാഹുവിലേക്ക് മടക്കണം, റസൂലിലേക്ക് മടക്കണം. അള്ളാഹുവിലേക്ക് മടക്കുക എന്നാണ് അള്ളാഹിന്റെ കിതാബിലേക്ക് മടക്കുക. റസൂലിലേക്ക് മടക്കുക എന്നാണ് റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോയി ചോദിക്കാൻ പറ്റിയേ, ദൂരത്താണെങ്കിൽ പോയി ചോദിച്ചിട്ടറിയ, അല്ലെങ്കിൽ ഇലാ സുന്നത്തിഹി ബഅദ വഫാത്തിഹി, അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുത്തെ സുന്നത്തിലേക്ക് മടക്കുക. എന്നിട്ടോ ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അതാണ് വേണ്ടത്. അപ്പൊ അള്ളാഹുവിലേക്കും റസൂലിലേക്കും തർക്ക പ്രശ്നങ്ങളെ മടക്കണം എന്ന് പറഞ്ഞിട്ട് അത് വേണമെങ്കിൽ മടക്കിയാൽ മതി, അങ്ങനെ മടക്കിക്കോളണമെന്നൊന്നുമില്ല എന്ന അർത്ഥത്തിലല്ല. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണോ നിങ്ങളത് ചെയ്തിരിക്കണം. അപ്പൊ ഏത് വിഷയത്തിലും ഇവിടെ തർക്കമുണ്ടാകും, വിശ്വാസപരമായ കാര്യങ്ങളിൽ തർക്കമുണ്ടാവും. അപ്പൊ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ? ഇസ്തിഗാസ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ വേറെന്തെങ്കിലും പേര് സഹായതേട്ടം എന്ന് പറഞ്ഞാലും അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം അള്ളാഹിന്റെ പടപ്പുകളോട് അമ്പിയാക്കളോട് ഔലിയാക്കളോടൊക്കെ ചോദിക്കാൻ പാടുണ്ടോ ഇല്ലേ? ഒരു പ്രധാന തർക്ക വിഷയമാണ്. അപ്പൊ അതിനെവിടേക്ക് മടക്കണം? ഒന്നാമതായി അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് മടക്കണം, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് മടക്കണം. അപ്പൊ ഖുർആനും സുന്നത്തുമാണ് പ്രമാണം. അതുകൊണ്ടാണ് രണ്ടു കൂട്ടരും വാദപ്രതിവാദത്തിനിരിക്കുമ്പോ ആദ്യം തന്നെ വന്നിരുന്ന രണ്ടു ഭാഗത്തും ആളുകൾ വന്നിരുന്നിട്ട് എഴുതും, ആ നമ്മൾ അഞ്ചാള് പണ്ഡിതന്മാരും 25 ശ്രോതാക്കളും, നിങ്ങൾ അഞ്ചാളും പണ്ഡിതന്മാരും 25 ശ്രോതാക്കളും. ആ എന്താ എഴുതുക ആദ്യം പ്രമാണങ്ങൾ? ഒന്ന്, വിശുദ്ധ ഖുർആൻ. രണ്ട്, സ്ഥിര സഹീഹായ ഹദീസ്. വെറും ഹദീസ് എന്നല്ല കേട്ടോ, സഹീഹായ കുറ്റമറ്റ പരമ്പരയുള്ള ഹദീസ്. മൂന്ന്, ഇജ്മാ, അതായത് സ്ഥിരപ്പെട്ട ഇജ്മാ. നാല്, വ്യക്തമായ ഖിയാസ്. അപ്പൊ പ്രമാണം രണ്ടുള്ള ഇപ്പൊ നാലായോ നിങ്ങൾ ചോദിക്കും. അത് രണ്ടിൽ ഉൾപ്പെട്ട തന്നെ അവസാനം പറഞ്ഞ ഈ ഇജ്മാഉം ഖിയാസും. ഖുർആനും സുന്നത്തും പുറത്തു പോകുന്നതല്ല. ഇജ്മാ എന്ന് പറഞ്ഞാൽ ഖുർആനിലും സുന്നത്തിലും വളരെ വ്യക്തമായി പറഞ്ഞിട്ടില്ലാത്തതായ ഒരു വിഷയത്തിൽ ഒരു കാലഘട്ടത്തിലെ ഗവേഷണ പടുക്കളായ പണ്ഡിതന്മാർ എത്തിച്ചേരുന്ന ഏകാഭിപ്രായം, അതിനാണ് ഇജ്മാ എന്ന് പറയാ. ഇപ്പൊ നിസ്കാരം 5 വഖത്താണ്, അത് മുസ്ലിം ഉമ്മത്തിൽ ആർക്കും തർക്കമില്ലാത്ത ഇജ്മാ ആയ വിഷയമാണ്. അത്ര തന്നെ വ്യക്തമല്ലാത്ത ചില വിഷയങ്ങളും ചിലപ്പോൾ ഇജ്മാ ഉണ്ടാകും. അങ്ങനെ ഇജ്മാ സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇജ്മാ ഉണ്ട് ഇജ്മാ ഉണ്ട് എന്ന് ഓരോരുത്തർ അവനവന്റെ വീട്ടിൽ കുത്തിരുന്നിട്ട് അവനവന്റെ ആശയം അങ്ങനെ എഴുതി തള്ളി ഇത് ഇജ്മാ ഉള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇജ്മാ ആവൂല. ഇജ്മാ ഉണ്ടെന്ന് വാദിച്ചവൻ കളവ് പറയുന്നവനാണ്. അവൻ അങ്ങനെ അറിയാം ആരെങ്കിലും ഇതിനോട് വിയോജിച്ചിട്ടുണ്ടോ എന്ന്. അങ്ങനെ തന്നെ ഇമാം അഹമ്മദ് പറഞ്ഞിട്ടുണ്ട് റഹിമഹുല്ല. അപ്പൊ അതുകൊണ്ട് ഇജ്മാ സ്ഥിരപ്പെടണം. പിന്നെ ഖിയാസ് എന്ന് പറഞ്ഞാൽ എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്ത പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ ആ പ്രശ്നങ്ങൾക്ക് വിധി കണ്ടെത്താൻ ഖുർആനിലോ ഹദീസിലോ അതിന് വ്യക്തമായ ഒരു മറുപടി ഇല്ലെങ്കിൽ ഇതിനു സമാനമായ ഇതിനോട് സാദൃശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ റസൂലിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അതിന് അന്ന് ഏത് വിധിയാണോ ബാധകമാക്കിയത് ആ വിധി ഇന്ന് ഇതിനും ബാധകമാക്കുക. ഉദാഹരണം, ഇപ്പൊ സിനിമ റസൂലിന്റെ കാലത്ത് ഇല്ലാത്തതാ, അപ്പൊ സിനിമ കാണാൻ പാടുണ്ടോ പാടില്ലേ? അപ്പൊ അതിലെന്തൊക്കെയാ വരുന്നത്? ഒന്ന്, ചലച്ചിത്രം. അപ്പോ ജീവനുള്ളവരുടെ ചിത്രമെടുക്കൽ, അത് ചലച്ചിത്രം. പിന്നെ സിനിമയിലെ പ്രമേയങ്ങൾ എന്തൊക്കെയാണ്? ആളുകളെ നിസ്കാരവും നോമ്പും സക്കാത്തൊക്കെ പഠിപ്പിക്കാനുള്ളതാ? അല്ല, എങ്ങനെയാണ് പ്രേമിക്കേണ്ടത്, പ്രേമിച്ച പെണ്ണിനെ എങ്ങനെയാണ് തട്ടിക്കൊണ്ടത്, എങ്ങനെയാണ് അന്യ സ്ത്രീയുമായിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടില് സെക്സ്, സ്റ്റണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതൊക്കെ അതിന് തിരക്കഥ എഴുതുന്നവരും അത് സംവിധാനിക്കുന്നവരും നിർമ്മിക്കുന്നവരും ആളുകളെ നന്നാണെന്ന് വിചാരിച്ച് ചെയ്യണമല്ലത്. പിന്നെയോ അവർക്ക് പണം ഉണ്ടാക്കണം, നടന്മാർക്ക് പോപ്പുലാരിറ്റി ഉണ്ടാകണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന്റെ വിധി എന്താ? അന്യ ആളുകളുടെ നഗ്നത കാണുന്നത് നേർക്കുനേരെയായാലും കണ്ണാടിയിലൂടെ ആയാലും ഫോട്ടോയിലൂടെ ആയാലും അത് ഹറാമാണ്. അപ്പൊ നഗ്നത പ്രദർശനം ഉൾക്കൊള്ളുന്നത് കൊണ്ട് അത് പാടില്ല. പിന്നെ അഭിനയിക്കുകയാണത്, ആളുകളെ കബളിപ്പിക്കുകയാണ്, വസ്തുതാപരമല്ല നാട്യമാണ് എങ്കിൽ അതും പാടില്ല. അപ്പൊ അതുകൊണ്ടത് ഹറാം. ഇങ്ങനെയാണ് ഖിയാസ്. അതുകൊണ്ട് ഖുർആൻ സുന്നത്ത് നമ്മള് എന്തിനൊക്കെ ഉപയോഗിക്കുക? ഓതിക്കൂലി ഉണ്ടാക്കാന്, മരിച്ചവന്റെ തലക്കും പുറത്തിരുന്ന് ഓതാന്, കബറിന്റെ പുറത്ത് കട്ടപ്പുരട്ടി ഓതാന്, ഇതിനൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ. അപ്പൊ ഖുർആനും സുന്നത്തും ഇറക്കിയത് എന്തിനാ? എന്തിനാണ് ഖുർആൻ സുന്നത്തും ഇറക്കിയത്? ഖുർആൻ എന്താണ്? നമ്മളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണ് അല്ലേ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. മാത്രമല്ല മാഹിറു ബിൽ ഖുർആനി വഅസ്സഫറത്തിൽ കിറാമിൽ ബററ, ഖുർആൻ പഠിച്ചിട്ട് ഖുർആനിൽ നല്ല അവഗാഹം ആഴത്തിലുള്ള അറിവ് നേടി നൈപുണ്യം നേടിയവൻ പുണ്യവാന്മാരായ മാന്യ ദൂതന്മാരുടെ കൂടെയാണ് നാളെ പരലോകത്ത് നോക്കുന്നത്. അങ്ങനെയൊക്കെ ഖുർആൻ പഠിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് പിന്നെന്തിനാ? മരിച്ചോടത്തോതാനാ? കബറും പുറത്തോതാനാ? ആണോ? അപ്പൊ ആ രൂപത്തിൽ സുഹൃത്തുക്കളെ, ഭീമമായ തെറ്റിദ്ധാരണ അഹ്ലു സുന്നത്തിന്റെ പ്രമാണങ്ങളെ സംബന്ധിച്ച് സാധാരണക്കാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഓതുന്നത് തന്നെയും ഉസ്താദിനെ കൊണ്ട് ഓതിച്ചിട്ട് ഉസ്താദിന് പൈസ കൊടുക്കല, കൂലിക്ക് ഖുർആൻ ഓത. ഏയ്, ഇപ്പൊ കത്തപ്പരയിലിരുന്ന് ഓതൽ മാത്രല്ല, മരിച്ച ആളുടെ ഖബറിന്റെ മീതെ ഒരു കൂടാരം കെട്ടിയിട്ട് ഖബറിന്റെ മേലെ വെഞ്ചൂട്ടിരുന്നിട്ട് യാമം മുറിയാതെ ഓതുക, 40 ദിവസം ഓതണം. ഉസ്താദിന് വലിയ സംഖ്യ കൊടുക്കണം. പാതിരക്കൊക്കെ ഓതല്ലേ? ഒരു ഉസ്താദ് നിർത്തുമ്പോഴത്തിന് മറ്റേ ഉസ്താദ് റിലേ തുടങ്ങല, മനസ്സിലായില്ല? അവസാനം 40-ന്റെ അന്ന് ചീരിനെയൊക്കെ കൊടുത്ത് പിരിച്ചുവിടും. ഖുർആൻ ഖബർസ്ഥാനിൽ ഓതാൻ പാടില്ല എന്നുള്ളത് ഒരു കാര്യം, ഖബറിന്റെ മേലെ ഇരിക്കാൻ പാടില്ല എന്നുള്ള രണ്ടാമത്തെ തെറ്റ്, അതിന്റെ മേലെ പുര കെട്ടാൻ പാടില്ല എന്നുള്ള മൂന്നാമത്തെ തെറ്റ്, ഇത് അള്ളാഹുവിന്റെ റസൂലോ സാഹിബത്തോ കാണിച്ചു തന്നിട്ടില്ല എന്നുള്ളത് അടിസ്ഥാനപരമായ തെറ്റ്, മനസ്സിലായില്ലേ? അപ്പൊ അതിനാണോ ഇതൊക്കെ ഖുർആൻ പഠിക്കാൻ പറഞ്ഞത്? അപ്പൊ ഈ രൂപത്തിൽ പരിശുദ്ധ ഖുർആനാകുന്ന പ്രമാണത്തെ കീഴ്മേൽ മറിച്ചു. ഖുർആൻ പഠിക്കൽ, ഫാത്തിഹ സൂറത്ത് പോലും പഠിക്കൽ വാജിബല്ല എന്ന് പുസ്തകം എഴുതി. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, ഖുർആൻ ചിന്തിക്കുന്നവർക്ക് വേണ്ടി നാം എളുപ്പമാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, ചിന്തിക്കുന്നവരുണ്ടോ എന്ന് ഖുർആൻ ആവർത്തിച്ച് ചോദിക്കണം. ഏതൊന്ന് നമുക്ക് തിരിയൂല എന്ന് പറയാം. തിരിയും, തിരിയാൻ വേണ്ടി നമ്മളൊന്ന് പരിശ്രമിച്ചു നോക്കണ്ടേ? ഖുർആൻ അറബിയിലല്ലേ അറിഞ്ഞത്? അറബി ഭാഷ കുറച്ച് പഠിച്ച് ഖുർആൻ നിസ്കാരത്തിൽ സാധാരണ ഓതുന്ന ഫാത്തിഹ സൂറത്തിന്റെയും താഴെ സൂറത്തുകളുടെ അർത്ഥമെങ്കിലും സാധാരണക്കാർ പഠിക്കണ്ടേ? എന്നാലല്ലേ ഞാൻ എന്താണ് അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് ഒന്നുകൊടുത്ത് കിബിലക്ക് നേരെ തിരിഞ്ഞ് പറയുന്നത് എന്നൊരു ബോധം അയാൾക്കുണ്ടാകുള്ളൂ. അതുപോലും ഇന്ന് പാടില്ല. കാരണം ഖുർആന്റെ പ്രത്യക്ഷാർത്ഥമനുസരിച്ച് പ്രവർത്തിക്കൽ കുഫ്റാണ്. ഖുർആൻ പരിഭാഷയുടെ ഹുക്കും എന്താ ഉസ്താദേ? തർക്കല അസം മുസ്ലിയാരെ ബുക്കിലുണ്ടത് ഹറാമാണ്. എന്നിട്ട് ഉസ്താദെ ഞമ്മക്കുണ്ടല്ലോ എട്ടോളം പരിഭാഷ. ഏയ്, അപ്പൊ പിന്നെ അവിടെ കടന്നു വരുന്നു. അത് പരിഭാഷയല്ല, അത് പിന്നെ തഫ്സീറിന്റെ മായനയാണ് എന്നൊക്കെ പറഞ്ഞു ഉരുളും. പച്ച മലയാളത്തിൽ ഇറക്കിയിരിക്കുകയാണ്. സുന്നി പബ്ലിക്കേഷൻ സെന്റർ ചെമ്മാട് പുറത്തിറക്കിയിരിക്കുന്നു കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിന്റെ ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും. അമാനുവലിന്റെ ഖുർആൻ പരിഭാഷ വരെ 4-5 വാള്യത്തിലായിട്ട്. ഹുക്കുമെന്താ? ഹറാം തന്നെ. എന്നിട്ട് അതിനവർ തമ്മിലടി. ഖുർആൻ പരിഭാഷ ഹറാമാണോ ഹലാലാണോ എന്ന വിഷയത്തിൽ രണ്ടു കൂട്ടർ ഭയങ്കര തർക്കം. എന്നാ രണ്ടു കൂട്ടർക്കുണ്ട്? അതിനെ എതിർക്കുന്ന എ പി വിഭാഗത്തിനെ അനുകൂലിക്കുന്ന ആളുകൾക്കുണ്ട് ഖുർആൻ പരിഭാഷ. തിരൂരങ്ങാടി ഖാലി മഖദൂം എ പി ആൾ അനുകൂലിക്കുന്ന ആളാ, മനസ്സിലായില്ലേ? റിസാലന്റെ പുറത്തൊക്കെയുള്ള ഖുർആൻ പരിഭാഷന്റെ പരസ്യം. പിന്നെ കോഴിക്കോട്ടെ വലിയ ഖാലി, അയാൾക്കുണ്ട് പരിഭാഷ. ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് സമസ്ത അവിഭക്ത സമസ്തയും ഇറക്കിയിട്ടുണ്ട് പരിഭാഷ. അതാ രസം. പള്ളി ദർസിൽ ഓതുന്ന ജലാലൈനി എന്ന ഖുർആന്റെ ഒരു തഫ്സീറുണ്ട്, അറബിയിലുള്ള തഫ്സീറ. ജലാലുദ്ദീനു സുയൂത്തിയും ജലാലുദ്ദീനുൽ മഹല്ലിയും ചേർന്ന രണ്ട് ജലാലുകൾ, ജലാലൈനി, ഒരു ജലാലല്ല, ഈ രണ്ട് ജലാലുകളും കൂടി എഴുതിയ ജലാലൈനിക്ക് ടി കെ അബ്ദുള്ള മൗലവി മാട്ടൂൽ കണ്ണൂർക്കാരനാ, അയാൾ മലയാളത്തിൽ പരിഭാഷ ഇറക്കിയിട്ടുണ്ട്. ആ പരിഭാഷ ഇറക്കിയെന്ന് മാത്രല്ല, പി എം എസ് എ പൂക്കോയത്ത് അങ്ങനെയുള്ള കാല അന്ന് അയാളെ കൊണ്ട് അവതാരീകരിച്ച് ഇത് സുന്നത്തിയമായത്തിന്റെ മുന്തിയ പരിഭാഷ എന്നും പറഞ്ഞിട്ട് നോക്കൂ നിങ്ങൾ. അപ്പൊ ഖുർആൻ പരിഭാഷ ഹറാമാണെന്ന് പറയും ചെയ്യ, എട്ടോളം പരിഭാഷകൾ അവരിന് ഇറക്കുകയും ചെയ്യുക. ഇപ്പതാ അക്ബരിയാ തരീഖത്ത് എന്ന് പറയുന്ന ഷെയ്ഖുൽ അക്ബർ മുഹിയുദ്ദീൻ ഇബ്നു അറബി എന്ന പച്ച കാഫിറിന്റെ പരിഭാഷ, അത് മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഖുർആന്റെ ഉൾസാര വ്യാഖ്യാനം, സാരം തന്നെ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഉൾസാരത്തും പല സാരത്തിന്റെ ഉള്ളിലെ സാരം നോക്കൂ നിങ്ങള്. അപ്പൊ ഇതൊക്കെ എന്താ? അപ്പൊ ഈ രൂപത്തിൽ സുഹൃത്തുക്കളെ, പറഞ്ഞതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്. പ്രമാണങ്ങൾ എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തുമാണ്. അത് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ശരിയാണ്, അത് നല്ലതാണ്. ഇവർ പറയുന്നത് ഖുർആനിന് പ്രത്യക്ഷ അർത്ഥത്തിന് പുറമെ പരോക്ഷമായൊരർത്ഥമുണ്ട്. നേർക്കുനേരുള്ള അർത്ഥമല്ല, ബാത്തിനിയായ ആന്തരികമായ അർത്ഥം വേറൊന്നുണ്ട്. അതാണ് ആര് കൊണ്ടുവന്നത്? ആ ബാത്തിനിയാക്കൾ എന്ന് പറയുന്ന പിഴച്ച കക്ഷിയായ ഷിയാക്കൾ കൊണ്ടുവന്നതാ. അത് വായി തോന്നിയൊക്കെ പറയാലോ, ഒരു ലെവലും കിട്ടൂല. അല്ല ഉസ്താദ്, നിങ്ങൾ ഈ പറഞ്ഞ തഫ്സീർ ഏത് കിതാബിൽ? അത് കിതാബിലൊന്നും ഉണ്ടാവൂല. പിന്നെ നമ്മളെ ശൈഖിന് അള്ളാഹിന്റെ അടുത്ത് നിന്ന് നേരിട്ട് ഇൽഹാം കിട്ടിയതാണ്. എങ്ങനുണ്ട്? ഇപ്പൊ ഞാൻ കിനാവ് കൊണ്ട് പറഞ്ഞ മാതിരിയ നിങ്ങൾക്ക് പറയാൻ കഴിയും, നിങ്ങൾ കണ്ടിട്ടില്ല, എന്റെ മാത്രം അനുഭവമാണല്ലോ അത്. എന്ന മാതിരി ഉസ്താദിന് ഇൽഹാം ഉണ്ടായി എന്ന നമുക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ശൈത്താൻ കൊടുക്കണ ഇൽഹാമായിരിക്കും, പക്ഷേ ഇയാള് വിചാരിക്കണത് അല്ലയാണെന്നാ. മനസ്സിലായില്ലേ? അപ്പൊ ഈ രൂപത്തിൽ ഖുർആനിന്റെ ഇന്നുള്ള ആളുകളും ഖുർആൻ കേട്ടിട്ട്
الحمد لله الواحد القهار والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وأصحابه أجمعين പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അടുത്തു നിന്നും അകലെ നിന്നും ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന നല്ലവരായ സഹൃദയരായ നാട്ടുകാരെ, ശ്രോതാക്കളെ, ഇശാ ജമാഅത്തിനു വേണ്ടി നിർത്തിവച്ചയിടത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വീണ്ടും ക്ഷണിക്കുകയാണ്. അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ പ്രമാണങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ഇഷാക്ക് മുമ്പ് സംസാരിച്ചത്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് അടിസ്ഥാന പ്രമാണങ്ങൾ. അതിൽ നിന്നും രൂപപ്പെട്ടു വരുന്ന ഇജ്മാഉം ഖിയാസും അഹ്ലു സുന്നത്ത് പ്രമാണമായി അംഗീകരിക്കുന്നുണ്ട്. നാട്ടുനടപ്പുകളോ അല്ലെങ്കിൽ കാക്കകാരണവന്മാരായി ചെയ്തു വരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ പരമ്പരാഗതമായി കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ചെയ്തു വരുന്നതോ ഒന്നും ദീനിൽ പ്രമാണമല്ല. അതെല്ലാം പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് പ്രമാണങ്ങളോട് യോജിക്കുന്നത് മാത്രം നടപ്പിലാക്കുകയും പ്രമാണങ്ങളോട് യോജിക്കാത്ത മാമൂലുകളും നാട്ടുനടപ്പുകളും സമ്പ്രദായങ്ങളും കീഴ്വഴക്കങ്ങളുമൊക്കെ അത് എത്ര ഉപ്പാപ്പമാരുടെ ഇത് പലർക്കും ദഹിച്ചിട്ടില്ല. ഖുർആനിനെതിരായ ഹദീസിനെതിരായ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ സത്തക്ക് വിരുദ്ധമായ നിരവധി വിശ്വാസങ്ങളും ഈ പറഞ്ഞ ഒരു ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾ പണ്ട് കാലം മുതൽക്കേ ചെയ്തു വരുന്നതാണ്, ഞങ്ങളുടെ ഉപ്പാപ്പമാരുടെ കാലം മുതൽ നിരാക്ഷേപം എന്ന് പറഞ്ഞ ആരും എതിർക്കാതെ ചോദ്യം ചെയ്യാതെ പ്രമാണമില്ലെങ്കിൽ പിന്നെ ഇന്ന ഇന്ന ഉസ്താദുമാരും ഇന്ന ഇന്ന തങ്ങന്മാരും ഒക്കെ അതിന് അനുകൂലിക്കുമോ? അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാ അദ്ദേഹത്തിലേക്ക് ചേർത്തി പറയുന്ന ഹനഫി മദ്ഹബാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇമാം അവറുകൾ പറഞ്ഞതെന്താ? ഹറാമുൻ അലാ മൻ ലം യഅരിഫ് ദലീലി അൻ യുഫ്തിയ ബികലാമി. എന്റെ ദലീല്, എന്റെ തെളിവ് എന്താണെന്ന് അറിയാത്തവർ എന്റെ വാക്കുകൊണ്ട് ഫത്വ കൊടുക്കൽ ഹറാമാകുന്നു. ഇമാം അബൂ ഹനീഫ പറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ ആരും ഫത്വ കൊടുക്കാൻ നിൽക്കണ്ട. ഇന്നാലിന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇന്നാലിന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം അവറുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എങ്കിൽ നിങ്ങൾ എന്റെ വാക്കുകൊണ്ട് ഫത്വ കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ എന്റെ വാക്ക് ദലീലല്ല. ഞാൻ ഏതൊരു ദലീലിനെ അവലംബിച്ചുവോ അതാണ് ദലീൽ. അതുകൊണ്ട് എന്റെ വാക്ക് ദലീലാക്കി നിങ്ങൾ സ്വത്ത് കൊടുക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്ന ഇമാം അബൂ യൂസുഫ് റഹിമഹുള്ള അദ്ദേഹത്തോട് ഒരിക്കൽ ഇമാം അബു ഹനീഫ പറഞ്ഞതായി റിവായത്ത് വന്നിട്ടുണ്ട്, വൈഹക്കിയ യാഹൂബ്, യാഹൂബ് എന്നുള്ളത് അബു യൂസുഫിന്റെ പേരാ, ചേ എന്താണ് അബു യൂസുഫെ, ലാ തക്തും കുല്ലമാ തസ്മഉ മിന്നി, എന്റെ വായിന്ന് വീഴുന്നതൊക്കെ നീ എഴുതാൻ നിൽക്കല്ലേ, ഫൈനി ഖദ് അറ റയ്യൽ യൗമ അത്രുഖു ഖദ, ഇന്ന് ഞാൻ അഭിപ്രായം പറയും, നാളെ തെളിവ് കിട്ടുമ്പോൾ ചിലപ്പോൾ ആ അഭിപ്രായം ഞാൻ വേണ്ടെന്ന് വെക്കും, കണ്ടോ, നാളെ ഞാൻ ഒരു അഭിപ്രായം പറയും, പിറ്റേന്ന് അതിനനുസരിച്ച് തെളിവ് കിട്ടിയാൽ മറ്റന്നാൾ ഞാൻ അത് ഒഴിവാക്കും, അതുകൊണ്ട് എന്നിൽ നിന്ന് കേൾക്കുന്നതൊക്കെ നീ കുത്തിക്കുറിച്ച് വെക്കാൻ നിൽക്കല്ലേ, എഴുതിയെടുക്കാൻ നിൽക്കല്ലേ എന്ന് തന്റെ കൂട്ടുകാരനായ അബു യൂസുഫിനോട് ഇമാം അബു ഹനീഫത്തുൽ കൂഫി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇമാം അബു ഹനീഫ തന്റെ വാക്ക് ദീനിൽ തെളിവാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എന്താ, ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, ഹദീസ് സഹീഹായാൽ അതാണ് എന്റെ മദ്ഹബ്. ഇതേ വാക്ക് ഇമാം ഷാഫിഈയും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇമാം ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റഹിമഹുള്ള അദ്ദേഹം എന്താ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ നിൽക്കുന്ന ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, മാ മിൻ അഹദിൻ ഇല്ലാ വയൂഖദു മിൻ കലാമിഹി ഇല്ലാ വഹുവ മൗഖൂദു മിൻ കലാമിഹി ഔ മർദൂദുൻ അലൈ ഇല്ലാ സാഹിബ ഹാദൽ ഖബർ, ഏതൊരു വ്യക്തിയുടെ വാക്കിലും എടുക്കേണ്ടതും ഒഴിവാക്കേണ്ടതും ഉണ്ടാകും, തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും. ഈ ഖബറിന്റെ ഉടമസ്ഥനായ ഈ ഖബറാളിയായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതൊഴികെ, റസൂലിന്റെ വാക്കിൽ തള്ളേണ്ടത് ഉണ്ടാവില്ല, കൊള്ളേണ്ടത് മാത്രമേ ഉണ്ടാവുള്ളൂ. റസൂലിന്റേതല്ലാത്ത സഹാബിയാകട്ടെ, താബിയാകട്ടെ, താബിത്താബിയാകട്ടെ, എത്ര വലിയ ഇമാമാകട്ടെ, മുജദ്ദിദാകട്ടെ, അയാളുടെ വാക്കിലൊക്കെ തെറ്റുണ്ടാവും. തെറ്റുവരാത്തവരല്ല കുല്ലു ബനി ആദമ ഖത്താഉൻ, ആദമിന്റെ മക്കളൊക്കെ അബദ്ധം പറ്റുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് അബദ്ധമില്ലാത്ത തെറ്റില്ലാത്ത വാക്കുകൾ അത് റസൂലിന്റെ വാക്കു മാത്രമാണ്. അതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. ഇനി ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഞങ്ങളുടെ ഇമാമെന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും ഇമാമാണ്. ഏതെങ്കിലും പ്രത്യേക വ്യക്തികൾക്ക് തീറെഴുതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഹ്ലുസുന്നത്തിന്റെ ഇമാമുകൾ എല്ലാവരും നമ്മുടെ ഇമാമിങ്ങളാണ്. ഇമാം അബു ഹനീഫയാകട്ടെ, ഇമാം മാലിക്കാകട്ടെ, ഇമാം ഷാഫിഈ ആകട്ടെ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ശൈബാനി ആകട്ടെ, അവരൊക്കെ അഹ്ലുസുന്നത്തിന്റെ ഇമാമുകളായി ലോകം അംഗീകരിച്ചിട്ടുള്ളവരാണ്. ഇമാം മാലിക്കിന്റെ ശിഷ്യനായിരുന്നു ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ, ഇദാ റഅയ്തും ഫീ കലാമി മാ യുഖാലിഫുൽ ഹദീസ ഫഅമലൂ ബിൽ ഹദീസ് വഅദ്രിബു ബികലാമി അൽഹൈദ, എന്റെ വാക്കിൽ നിങ്ങൾ റസൂലുള്ളാന്റെ ഹദീസിനെതിരായിട്ട് വല്ലതും കണ്ടാൽ, അങ്ങനെ കാണാൻ സാധ്യത ഉണ്ടെന്നൊരു സൂചന, എന്നാ നിങ്ങൾ എന്താ വേണ്ടത്, നിങ്ങൾ ഹദീസ് കൊണ്ട് അമൽ ചെയ്യണം, എന്റെ വാക്കിനെ നിങ്ങൾ ഉപേക്ഷിക്കണം, തോട്ടിലെറിയണം എന്നൊക്കെ പറഞ്ഞ പ്രയോഗമാണ്, മതിലിലടിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്, മനസ്സിലായില്ലേ. അപ്പോ തന്റെ വാക്കിൽ തെറ്റുണ്ടാവാം എന്ന് ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി സമ്മതിക്കുകയാണ്. അതാണ് അദ്ദേഹം വലിയ പണ്ഡിതനല്ലേ, ഖുറശിയല്ലേ, ഇമാമുകളിൽ അഗ്രേശരനല്ലേ, നമ്മൾ കാണാത്ത തെളിവോറ് കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് മിണുങ്ങിയാ മതി എന്നല്ല ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, ഹദീസ് സഹീഹായാൽ അതാണ് എന്റെ മദ്ഹബ്. എന്താണ് ഈ മദ്ഹബ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം, പോയ വഴി എന്നാണ് പച്ചക്കർത്ഥം, വീക്ഷണം, ചിന്താഗതി എന്നൊക്കെയാണ് അർത്ഥം. ഒരു ഇമാമ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളെ, നിലപാടുകളെ ശിഷ്യന്മാര് ക്രോഡീകരിച്ചാൽ അതാണ് മദ്ഹബ് എന്ന് പറയും. അങ്ങനെ ക്രോഡീകരിക്കപ്പെട്ട നാല് മദ്ഹബാണ് ലോകത്തറിയപ്പെട്ടുള്ളത്, ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഷാഫിഈ മദ്ഹബ്, ഹംബലി മദ്ഹബ്. ഈ നാല് മദ്ഹബുകൾ നാല് ഇമാമിങ്ങളിലേക്ക് ചേർത്തി പറയുന്നതാണ്. ഈ നാല് ഇമാമിങ്ങളും മദ്ഹബുണ്ടാക്കി ആളുകളെ ഇങ്ങനെ മുസ്ലിം സമുദായത്തെ നാല് എയർ ടൈറ്റ് അറകളിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കക്ഷിതിരിച്ച് വേർതിരിച്ചു വന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇമാമിങ്ങൾ മദ്ഹബുണ്ടാക്കിയിട്ടില്ല. ഇമാമിങ്ങൾക്ക് ശേഷം വന്ന ഇമാമുകളുടെ ശിഷ്യന്മാരാണ് നമ്മുടെ ശൈഖിന്റെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് അതിനൊരു മദ്ഹബിന്റെ രൂപമുണ്ടാക്കിയത്. ഇതൊന്നും ആളുകൾക്ക് അറിഞ്ഞുകൂടാ. പല ആളുകളും മനസ്സിലാക്കിയിട്ടത് ഇമാം അവറുകൾ അങ്ങനെ ഒരു മദ്ഹബ് ഉണ്ടാക്കി എന്നാണ്. ഇമാം അവറുകൾ ഒരു മദ്ഹബ് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം അബൂ ഹനീഫയൊക്കെ പറഞ്ഞത് ഹദീസ് സഹീഹായാൽ അതാകുന്നു എന്റെ മദ്ഹബ്. അപ്പൊ അവര് ഹദീഫിനും ഖുർആനിനുമാണ് അവർ മുൻതൂക്കം കൽപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനായ മുസ്നി അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ മുഖ്തസറുൽ മുസ്നി എന്ന കിതാബിന്റെ തുടക്കത്തിൽ കാണാം, ഇഖ്തസർതു ഹാദൽ കിതാബ മിൻ ഇൽമി മുഹമ്മദ് ബിൻ ഇദ്രീസി ഷാഫിഈ റഹ്മഹുല്ലാ. ഞാൻ ഈ പുസ്തകം സംഗ്രഹിച്ച് സംക്ഷിപ്തമായി എഴുതിയെടുത്തിട്ടുള്ളത് ഇമാം മുഹമ്മദ് ഇദ്രീസി ഷാഫിഈയുടെ ഇൽമിൽ നിന്നാണ്. വമിൻ മഅനാ ഖൗലിഹി ലിഉഖരിബഹു അലാ മൻ അറാദഹു, അദ്ദേഹത്തിന്റെ വാക്കുകളുടെ ആശയത്തിൽ നിന്നും. എന്തിനു വേണ്ടി? അത് പഠിക്കണം എന്നുദ്ദേശിക്കുന്നവർക്ക് എളുപ്പമാക്കാൻ വേണ്ടി. ഈ പുസ്തകം വായിക്കുന്ന ആൾക്ക് ഇമാം അവറുകളുടെ ഒരു അറിയിപ്പ് ഞാൻ ഇവിടെ എഴുതുകയാണ്. എന്താണ് ആ അറിയിപ്പ്? തന്നെയോ താനല്ലാത്ത മറ്റാരെയോ തെളിവ് ന്യായവും നോക്കാതെ നിങ്ങൾ കണ്ണടച്ചനുകരിക്കരുത് എന്ന് ഇമാം അവറുകൾ പറഞ്ഞിട്ടുണ്ട്. ആ അറിയിപ്പ് ഞാനിവിടെ എഴുതുന്നു. എന്തിനു വേണ്ടിയാണത്? ലിയൻദുറഫീഹി ദീനിഹി, ദീനിന്റെ കാര്യത്തിൽ ഓരോരുത്തരും ചിന്തിക്കണം, ആലോചിക്കണം. അല്ലാതെ മറ്റൊരുത്തന്റെ മൂട്ട് കെട്ടുക എന്നല്ല. നിന്റെ ദീനെന്താ? ആ ഉസ്താദിന്റെ മൂട്ട് കെട്ടി. ഇതെന്താ? ഈ ഉസ്താദിന്റെ. അങ്ങനെ മൂട്ട് കെട്ടാൻ വേണ്ടയില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ദീനിനെ കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും നഫ്സിഹി, സ്വന്തം കാര്യത്തിൽ സൂക്ഷ്മത കാലിക്കുകയും വേണം. മനസ്സിലായില്ലേ? ഞാൻ അയാളെ വേക്ക് കൂടിയിട്ട് ഇയാളെ പിന്നാലെ പോയിട്ട് എന്നൊന്നും പറഞ്ഞാൽ പരലോകത്ത് രക്ഷയുണ്ടാവുകയില്ല. അപ്പൊ ഇമാമിങ്ങൾ തഖ്ലീദിനെ നിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്ക്, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനായിരുന്ന നാലാമത്തെ മദ്ഹബിൽ ചേർത്ത് പറയപ്പെടുന്ന ഇമാം അഹ്ലുസുന്ന എന്ന പേരിൽ പ്രസിദ്ധനായ ഇമാം അഹ്മദ് ബിൻ ഹംബലു ശൈബാനി റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞ വാക്കെന്താറിയോ? ലാ തുഖല്ലിദിനി, നീ എന്നെ അന്ധമായി അനുകരിക്കല്ലേ, തെളിവ് ന്യായവും നോക്കാതെ എന്നെ പിൻപറ്റല്ലേ. വലാ തുഖല്ലിദ മാലിക്കൻ വലല്ലൗസായ വലന്നഹയ്യ വലാ ഗൈറഹും. ഇമാം നഖഈയെയോ ഇബ്രാഹിമുൻ നഖഈയെയോ അല്ലെങ്കിൽ ഔസായിയെയോ മറ്റാരെയും നീ കണ്ണടച്ച് തെളിവിന്യായം നോക്കാതെ പിൻപറ്റരുത്. വഖുദിൽ അഹ്കാമ മിൻ ഐസു അഖദു, അവരെല്ലാവരും എവിടെ നിന്നാണ് ദീനിന്റെ വിധികൾ സ്വീകരിച്ചത്? മിനൽ കിതാബി വസുന്ന, കിതാബെന്ന് സുന്നത്താണ്, അവിടുന്ന് നീയും സ്വീകരിച്ചോ എന്നാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു പ്രചാരം നടക്കുന്നുണ്ട്, സലഫികൾ മദ്ഹബിനെ തള്ളിപ്പറയുന്നവരും മദ്ഹബിന്റെ ഇമാമുകളെ കൊച്ചാക്കുന്നവരും മദ്ഹബിന്റെ ഇമാമുകളെക്കാൾ അറിവ് തങ്ങൾക്കാണെന്ന് വാദിക്കുന്നവരുമാണ് എന്ന്. ഒരിക്കലും ശരിയല്ല സുഹൃത്തുക്കളെ, നമ്മൾ മദ്ഹബിനെ തള്ളിപ്പറയുന്നവരല്ല. ഒരാളൊരു മദ്ഹബ് പിൻപറ്റിയാൽ അയാൾ ഇസ്ലാമിന്ന് പുറത്താണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ലോകത്തറിയപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാർ മദ്ഹബിലേക്ക് ചേർത്തി പറയപ്പെട്ടവരാണ്. നമുക്ക് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അദ്ദേഹം ഹംബലിയായിരുന്നു. ഇമാം ഇബ്നുൽ ഖയ്യിം, അദ്ദേഹം ഹംബലിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്ക് വല്ല കുറവുണ്ടോ? ഇല്ല. അതുപോലെ അറിയപ്പെട്ട വലിയ പണ്ഡിതന്മാരും പല മദ്ഹബുകളിലേക്കും ചേർത്ത് പറയപ്പെട്ടിട്ടുണ്ട്. അതിനർത്ഥം മദ്ഹബുകളെ തെളിവ് ന്യായവും നോക്കാതെ അന്ധമായി പിൻപറ്റുകയും അതിനുവേണ്ടി തെളിവ് കണ്ടാലും പക്ഷം പിടിച്ച് മദ്ഹബിനു വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന മുതഅസ്സിബുകൾ, മദ്ഹബി പക്ഷപാതികളായിരുന്നു അവർ എന്ന് നമ്മൾ വിചാരിക്കരുത്. അപ്പൊ മദ്ഹബ് പിൻപറ്റുന്നത് തെറ്റല്ല, മദ്ഹബിനെ പക്ഷപാതപരമായി സമീപിക്കുന്നതാ തെറ്റ്. തെളിവും ന്യായവും കണ്ടാൽ പോലും തിരുത്താത്ത ആളുകൾ. ഉദാഹരണമായിട്ട് നിങ്ങളൊരു ഹനഫി പള്ളിയിൽ നിസ്കരിക്കാൻ പോയി എന്ന് വിചാരിക്ക. മഗ്രിബിന് നിസ്കരിക്കാൻ കയറി, ഇമാം അല്ലെങ്കിൽ ഇഷാക്കോ സുബഹിക്കോ വലം വാലീൻ എന്ന് ഇമാമ് പറയുമ്പോ നമ്മൾ പഠിച്ചതനുസരിച്ച് നമ്മൾ ആമീൻ എന്ന് പറയും. പക്ഷേ നിസ്കാരം കഴിയുമ്പോൾ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അവർക്കിടെ നോക്കും, ഏതാ ഒരു ഷാഫി കണിഞ്ഞത് ഇവിടെ ഹനഫി പള്ളിയില്. അപ്പൊ നമ്മള് അവിടുത്തെ ഇമാമിന്റെ അടുത്ത് സ്വകാര്യമായിട്ട് പോയിട്ട്, ഉസ്താദെ റസൂലുള്ളാന്റെ ഹദീസ് ഉണ്ടല്ലോ, ഇതാ അമ്മനൽ ഇമാമു ഫഅമിനു, ഇമാം ആമീൻ പറഞ്ഞാ നിങ്ങളും ആമീൻ പറയണം, സഹാബത്ത് ആമീൻ പറഞ്ഞിട്ട് പള്ളി ഇങ്ങനെ പ്രകമ്പനം കൊണ്ടിരുന്നു എന്നൊക്കെ ഹദീസ് ഉണ്ടല്ലോ, അതൊക്കെ കണ്ടേ ഞമ്മളനപ്പിയ ഞമ്മക്ക് ഹദീസൊന്നും കാണണ്ട, അതൊക്കെ ഞമ്മളെ ഇമാമിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവരൊഴിവാം. അപ്പൊ വളരെ വ്യക്തമായിട്ട് ഹദീസ് കാണിച്ചു കൊടുത്താൽ പോലും പിന്മാറാൻ തയ്യാറില്ലാത്ത ആളുകൾ. അതുപോലെ തന്നെ ചില നിസ്കാരക്കാരൊക്കെയാണ്, ഹനഫി മദബിൽ പെട്ടവരാണ്, ചില സമയം അള്ളാഹുമിനെ അള്ളാഹു അക്ബർ അടങ്ങൂല, സുജൂദിന്റെ ഇടയിൽ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഇടയിലിരുത്തത്തിൽ അടങ്ങൂല. അപ്പൊ നിസ്കാരത്തിലെ എഴുത്തിദാലിലാണെങ്കിൽ നേരെ നിന്നിട്ട് എല്ലാ അവയവങ്ങളും അതാ അതിന്റെ സ്ഥാനത്ത് വരുന്നത് വരെ ശരിക്കും നിൽക്കണം. അതോടെ എത്തിദാൽ എന്ന് പേര് കിട്ടിയത്. എന്നിട്ട് റബ്ബനാലക്കൽ ഹംദു ബിൽ അസ്മാവാതി വമില്ല അർദി വമില്ല മാശിസ്തു മിൻ ശൈഇൻ ബഅദ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സുജൂദിക്ക് വേണ്ടത്. ഇടയിഴുത്തത്തിൽ നേരെ നടുനിവർത്തി ഇരുന്നിട്ട് റബ്ബി ഗഫർലി വർഹംനി വജ്ബുർനി എന്നൊക്കെ പറയണം. അപ്പൊ ഈ ഹദീസ് നേരെ കാണിച്ചു കൊടുത്തു, നിസ്കാരത്തിൽ അടങ്ങാത്ത ആളെ റസൂല് മടക്കി നിസ്കരിപ്പിച്ച് മൂന്നാമതും നടക്കി നിസ്കരിപ്പിച്ചത് തിരിച്ചുപോയി നിസ്കരിക്കണോ, നീ നിസ്കരിച്ചിട്ടില്ല എന്ന്. നിസ്കാരത്തിൽ റുക്നുകളിൽ അടക്കം പാലിക്കാത്ത ആളെ റസൂലുള്ള തിരുത്തിയ മുസീഉസ്സലാത്തിന്റെ ഹദീസ് തൊട്ട് കാണിച്ചു കൊടുത്താ പോലും ഏയ് ഞമ്മളെ അനപ്പ്യ, ഇതാണ് തെറ്റ്. മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ നാട്ടില് ഷാഫിഈ മദ്ഹബുകാരെന്ന് പറയുന്ന ആളുകള് ഒന്നു കൊടുത്തിട്ട് ഇങ്ങനെ വരുമ്പോ ഭാര്യയോട് ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും വാങ്ങൂല. ഭാര്യയോട് വെള്ളം ചോദിച്ചാൽ തന്നെ മനുഷ്യ ഞാൻ നിസ്കരിച്ചേ മാരുവി നിസ്കരിച്ചിരിക്കഞ്ഞ അശയും കൂടെ എന്റെ ഇടയ്ക്ക് ഒന്നുണ്ടാക്കാൻ പറ്റ നിങ്ങൾ എടുത്തോ എന്നിട്ട് ഇങ്ങനെ വെച്ചെടുത്തിട്ട് പോരും. പൂച്ചക്കുട്ടിക്ക് വെച്ചുകൊടുക്കണായി, എന്നിട്ട് അവള് കയ്യും എടുക്കും, എന്നിട്ട് മൂപ്പര് ഒന്നെടുക്കും. കൈ ഗ്ലാസ് കൊടുക്കുമ്പോ കൈ എങ്ങനെ തട്ടിപ്പോയാലോ, ഒന്ന് മുറിഞ്ഞില്ലേ, പിന്നെ നിക്കാർക്കുപ്പായ അയച്ച് രണ്ടാമത് ഒന്നെടുക്കാൻ പോണ്ടേ? യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടോ പെണ്ണുങ്ങളെ തൊട്ടാ ഒന്ന് മുറിയുന്ന മസല? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഭാര്യയെ ചുംബിച്ചിട്ട് ഒന്നുകൊടുക്കാതെ നിസ്കരിച്ച ഹദീസ് ഉണ്ട്. ആഹാ, അപ്പൊ ആ ഹദീസ് എന്ത്, ഇമാം ഷാഫി കണ്ടില്ലേ? കിട്ടാതിരിക്കാം, കണ്ടാൽ ഒരിക്കലും എതിർ ചെയ്യൂല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് കിട്ടിയ മടക്കുന്ന ആളല്ല. പക്ഷെ ഇന്നത്തെ പോലെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളായി ക്രോഡീകരിക്കപ്പെട്ട കാലത്തല്ല ഇമാമികൾ ജീവിച്ചത്. അതൊരു പ്രത്യേകത ഉണ്ട്. ഇന്നിപ്പോ ആ ബുഹാരി എടുത്തോ, എവിടെയുള്ളത്? ആ പള്ളിയിലുണ്ട്. ഏതാ പള്ളിയും ഉണ്ട് ഉസ്താദെ? ഇത്രാമത്തെ പള്ളിയും. എത്ര ഹദീസിന്റെ നമ്പർ ഇന്ന്? ആ അബൂദാവൂദും എടുത്തോ, ആ തിർമിദിയും എടുത്തോ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ കിതാബായിട്ട് വന്നത് പിൽക്കാലത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇമാമിന് കിട്ടിയ ഹദീസ് മറ്റേ ഇമാമിന് കിട്ടാതിരിക്കാം, ഇവർക്ക് രണ്ടാൾക്കും കിട്ടിയാൽ മൂന്നാൾക്ക് കിട്ടാതിരിക്കാം, മൂന്നാമത്തെ ആൾക്ക് കിട്ടിയത് ഇവർക്ക് രണ്ടാൾക്കും കിട്ടാതിരിക്കാം. ഇങ്ങനെ ഹദീസുകൾ കിട്ടുന്നതിൽ ഹദീസിന്റെ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുണ്ടാവാം. അപ്പൊ സ്വാഭാവികമായും ഹദീസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളുമായി പരസ്പര സ്പർശനമുണ്ടായാൽ എന്ന അർത്ഥം വരുന്ന ആയത്തിന് അങ്ങനെ പ്രത്യക്ഷാർത്ഥത്തിൽ ഇമാം അവറുകൾ സ്വീകരിച്ചു. അവിടെ ഐ ജാമഅത്തും നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്ന ഇമാം ഇബ്നു അബ്ബാസിന്റെ തഫ്സീറോ റസൂലുള്ള ഭാര്യയെ ചുംബിച്ച ശേഷം ഒന്നുകൊടുക്കാതെ നിസ്കരിക്കാൻ പോയ ഹദീസോ ഇമാം അവർക്ക് കിട്ടിയിട്ടുണ്ടായില്ല. റഹിമഹുല്ലാ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ എന്ന് പറയല്ലാതെ നമ്മൾ അതിൽ കടിച്ചു തൂങ്ങേണ്ട ആവശ്യമല്ല. കാരണം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട് ഹദീസ് കിട്ടിയാൽ അതാണ് എന്റെ മദ്ഹബ്. കണ്ടില്ലേ? അപ്പൊ മദ്ഹബി പക്ഷപാതിത്വമാണ് യഥാർത്ഥത്തിൽ തെറ്റ്. അതുപോലെ നിങ്ങൾക്ക് കാണാം, പാത്രത്തിൽ കൈയിട്ട് ഒന്നുകൊടുക്കാൻ ഷാഫികളായ പലർക്കും മടിയ അല്ലേ. കിണ്ടി എന്ന് പറയുന്ന വാലുള്ള അല്ലേ മൂളി എന്നറിയും കോഴിക്കോട്ടര്. അപ്പൊ അതിനിങ്ങനെ നിറച്ചിട്ട് ആ കിണ്ടിന്റെ വാല് കൂടി ഇങ്ങനെ 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 കൈയുള്ളൂ. ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം കിട്ടി, നമ്മൾ യാത്ര പോകുമ്പോ കാറ് നിർത്തി ഒരു പുര കയറിയിട്ട് ഒരു ബക്കറ്റ് വെള്ളം തന്നു. ഇത് ചെരിച്ചു കഴുകിയാൽ ഒരാൾക്ക് ഒന്നെടുക്കണ്ടാവോ? അപ്പൊ കൈയിട്ട് ഒന്നെടുക്കണമെങ്കിൽ ആദ്യം വെള്ളം ഒന്ന് ചെരിച്ചിട്ട് കൈയൊന്ന് കഴുകുക, പിന്നെ കൈയിട്ട് ഒന്നെടുക്കുക. അതിനെന്താ തെളിവ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു ഒന്നു കൊടുക്കാൻ, എന്നിട്ട് ചെരിച്ചിട്ട് ആദ്യം കൈ കഴുകി, സുമ്മാ ദഖല യദഹു, പിന്നെ അദ്ദേഹം പാത്രത്തിൽ കൈയിട്ടു, എന്നിട്ട് കൈ കഴുകി, സുമ്മാ ദഖല യദഹു, പിന്നെ പാത്രത്തിൽ കൈയിട്ടു, എന്നിട്ട് കൊപ്പിളിച്ചു, സുമ്മാ ദഖല യദഹു, പിന്നെ പാത്രത്തിൽ കൈയിട്ടു, അവസാനം വരെ സുമ്മാ ദഖല യദഹു സുമ്മാ ദഖല കൈയിട്ടു 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 തന്നെ. എന്നിട്ടോ ഇവിടെ കൈയിട്ട് ഒന്നുകൊടുത്താൽ ആ വെള്ളം ചീത്തയായിപ്പോയി. കാരണം ആദ്യം കൈ കഴുകുമ്പോ ഇതിൽ കുറച്ച് വെള്ളം പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. ആ കൈ ഈ വെള്ളത്തിലിട്ട ഇത് മുസ്തഅമലായ ഉപയോഗിച്ച വെള്ളമാണ്, ഉപയോഗിച്ച വെള്ളം അത് നജസാണ്. അത് ഈ ഒന്നുണ്ടാക്കണ നല്ല വെള്ളത്തിൽ കൂടി ആ വെള്ളവും നജസായി. അപ്പൊ ഈ മസ്അൽ എന്നിപ്പോ റസൂലുള്ളാഹിക്ക് അറിയില്ലേ? റസൂലിന്റെ സഹാബി ഇങ്ങനെ ഒന്നു കൊടുത്തിട്ട് ഇങ്ങനെയാണ് അള്ളാന്റെ റസൂൽ ഒന്നു കൊടുത്തത് എന്ന് കാണിച്ചു കൊടുക്കാണ്. അപ്പൊ അവിടെ നമ്മൾ എന്താ വേണ്ടത്? അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അനുസരിച്ച് കൈ വൃത്തിയാക്കിയ ശേഷം കൈയിട്ട് ഒന്നു കൊടുക്കുന്നതിന് യാതൊരു തകരാറുമില്ല. ഒന്നു കൊടുക്കുമ്പോ പാത്രത്തിലേക്കാകരുത്, പുറത്തേക്കാകണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പൊ നിങ്ങൾ ഹജ്ജിനൊക്കെ പോയാൽ കാണാം ചില ആളുകൾ കൈ കെട്ടാ നിസ്കരിക്കും, അല്ലാഹു അക്ബർ കൈ താത്തിയിടും, നെടുക്കനെ നിൽക്കുന്നതാണ്. ഈ ഒമാനിലുള്ള ഇബാലികൾ കൈയെട്ടൂല, ഖവാരിജികളാണ് അവര്. അഹ്ലു സുന്നത്തിന് പുറത്തുപോയ ഖവാരിജികളാണ്, അവരെ തുടർന്ന് സ്കരിക്കാൻ പാടില്ല എന്ന ഉലമാക്കളെ ഫത്വ, അത് വേറെ വിഷയമാണ്. അതേസമയത്ത് മാലിക്കി മദ്ഹബ് സ്വീകരിച്ച അഹ്ലു സുന്നത്തിൽപ്പെട്ട ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കറുത്ത വർഗ്ഗക്കാരായ ആളുകൾ പലരും കൈകെട്ടാതെ സ്കരിക്കും. നല്ല അറിവുള്ളവരായിരിക്കും. എന്താ ന്യായം? ഇമാം മാലിക്ക് കുറച്ചു കാലം കൈകെട്ടാൻ നിസ്കരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താ സംഗതി എന്നറിയോ? കൈകെട്ടണമെന്ന ഹദീസ് തന്റെ ഹദീസ് ഗ്രന്ഥമായ മുവത്തയിൽ രണ്ട് ഹദീസുകൾ കൊണ്ടുവന്ന ആളാണ് ഇമാം മാലിക്. പക്ഷേ ഒരു സന്ദർഭത്തിൽ ഭരണാധികാരിക്കെതിരിൽ എന്തോ ഫത്വ കൊടുത്തതിന്റെ പേരിൽ ഭരണകൂടം അദ്ദേഹത്തെ കൊണ്ടുപോയി പുതിരെ തല്ലി. തല്ലിയിട്ട് കൈയിന്റെ ഈ തോൾ കൈയുണ്ടല്ലോ കൊഴഞ്ഞുപോയി. അല്ലാഹു അക്ബർ, പൊന്തിക്കാൻ കഴിയുന്നില്ല. അപ്പൊ കൈ താത്തിട്ട് നിന്ന്. അത് നിയമമുണ്ടോ? പൊന്തിക്കാൻ കഴിയാത്തവന് കൈ കെട്ടാൻ നിസ്കരിക്കാലോ? അപ്പൊ അതുകൊണ്ട് കൈ കെട്ടാതെ തൂക്കിയിട്ട് നിസ്കരിച്ചു. പക്ഷെ ബാക്കിലുള്ള ആളുകൾ എന്ത് വിചാരിച്ച്? അങ്ങനെ ഹദീസ് ഉണ്ടാവും. അതങ്ങനെ അങ്ങ് പ്രചരിച്ചു. വാസ്തവത്തിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി കൈ കെട്ടണമെന്ന് പറയുന്ന ആളാണ്. അപ്പൊ ഈ തരത്തിൽ വ്യക്തമായി കൈകെട്ടിയ ഹദീസ്, കൈകെട്ടാൻ ഞങ്ങളോട് കൽപ്പിക്കപ്പെടാറുണ്ട് എന്ന ഹദീസ്, അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പോലും കൈകെട്ടാൻ നിസ്കരിച്ചിട്ടില്ല എന്ന തീരുമാനം, ഇതൊക്കെ കാണിച്ചു കൊടുത്താലും ഏ ഞങ്ങള് മാലിക്കാളാ, ഞങ്ങള് കൈയെട്ടൂല എന്ന് പറയാ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് പ്രമാണങ്ങളെ തള്ളുവാൻ വേണ്ടി മദ്ഹബുകളെ ഉപയോഗിക്കുന്നത് അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അതുപോലെ തന്നെ തഖലീദ്, തെളിവ് ന്യായവും നോക്കാതെ പിൻപറ്റൽ, അത് ആർക്കും പാടില്ല എന്ന് നമുക്ക് അഭിപ്രായമല്ല. വളരെ പടുവായ പടു എന്നാ അറിയില്ല, ഇവിടെ മലപ്പുറത്തൊക്കെ പടു എന്നാ തീരൊന്നും അറിയാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാള്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഖുർആനും ഹദീസും ഒക്കെ ഓതിക്കൊടുത്താൽ പോലും ചിലപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അയാൾ എന്താ ചെയ്യേണ്ടത്? അയാൾക്ക് വിശ്വാസമുള്ള നല്ല അഹലു സുന്നത്തിന്റെ മൻഹജിലുണ്ടെന്ന് അയാൾക്ക് ഉറപ്പുള്ള ഒരു പണ്ഡിതനെ ഫോളോ ചെയ്യാം. ഒരു തെറ്റുമില്ല. അത് ഉലമാക്കളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം അയാൾ നിർബന്ധിതനാണ്. നിങ്ങൾ അയാൾക്ക് ആയത്തോതി കൊടുത്തു, ഹദീസ് പറഞ്ഞു കൊടുത്താൽ ഇത് ആയത്താണെന്നോ ഹദീസാണെന്നോ അയാൾക്ക് മനസ്സിലാവില്ല. അപ്പുറത്ത് ഉസ്താദ് പോയിട്ട് പത്തായത്തും കിട്ടും ഓതി കൊടുക്കും. അപ്പൊ അതും ആയത്താണ്, അതും അയാൾക്കറിയില്ല. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തഖലീദ് ജായിസാണെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തഖലീദ് ഏതർത്ഥത്തിലാണ് അനുവദിക്കപ്പെടുക, ഏതർത്ഥത്തിലാണ് അനുവദിക്കപ്പെടാതിരിക്കുക എന്നൊക്കെ മനസ്സിലാക്കണം. ചുരുക്കത്തിൽ മദ്ഹബ് പ്രമാണമല്ല, മറിച്ച് മദ്ഹബിന്റെ ഇമാമികൾ അവലംബിച്ച പ്രമാണമേതോ അതാണ് പ്രമാണം. അതുകൊണ്ട് തന്നെ നമ്മൾ മദ്ഹബ് സ്വീകരിക്കുന്ന ആളുകൾ എല്ലാത്തിന്റെയും പ്രമാണം കണ്ടോളുന്നില്ല. ഇപ്പൊ ഇമാമിങ്ങൾ കണ്ടതൊക്കെ ഇവർക്ക് കാണാൻ കഴിയുന്ന സാധാരണക്കാർക്ക് സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ വ്യക്തമായി പ്രമാണത്തിനെതിരാണെന്ന് നമുക്ക് ബോധ്യമായാൽ പിന്നെ അവിടെ പിന്നെ മദ്ഹബിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ നമ്മളെ കടിച്ചു തൂങ്ങാൻ പാടില്ല. ഇതാണ് വിഷയം. ഇപ്പൊ സുബഹിന്റെ ഖുനൂത്ത്, സുബഹിക്ക് ഖുനൂത്ത് ഓതിയില്ലെങ്കിൽ സഹബിന്റെ സുജൂദ് ചെയ്യണം എന്നാണ് ഷാഫി മദ്ഹബിലെ തീരുമാനം. ചില മാലിക്കുകൾക്കും അഭിപ്രായമുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവ് വിട്ടുപിരിയുന്നതുവരെയും സുബഹിക്ക് ഖുനൂത്ത് ഓതി എന്ന് പറയുന്ന ഹദീസ് ദുർബലമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് മദ്ഹബുകളിൽ അത് കാണൂല. അപ്പൊ അതിൽ സഹീഹായ പ്രമാണങ്ങളോട് യോജിച്ചത് സുബഹിക്ക് മാത്രമായിട്ടൊരു ഖുനൂത്ത് ഓതാതിരിക്കലാണ്. അതേസമയത്ത് മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും പൊതുവായൊരു വിപത്തുണ്ടായി, ആ വിപത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അഞ്ചു നേരവും ഖുനൂത്ത് ഓതാം. അത് ചില സന്ദർഭങ്ങളിൽ സുബഹിക്ക് മാത്രം ഈ നാസിലത്തിന്റെ ഖുനൂത്ത് ഓതിയിട്ടുണ്ട്. അതിലാർക്കും ഇവിടെ തർക്കമല്ല. അങ്ങനെ യാതൊരു നാസിലത്ത് പ്രത്യേക വിപത്തുകളൊന്നും ഇല്ലാതെ സുബഹിക്ക് മാത്രമായൊരു ഖുനൂത്ത് ഓതുക, അത് ഞങ്ങളെ മദ്ഹബിലുള്ളതാണ്, അത് മറന്നാൽ ഞങ്ങൾ സഹുവിന്റെ സുജൂദിയും എന്ന് ശാഠ്യം പിടിക്കുന്ന ഒരാള്, അയാൾക്ക് നമ്മൾ തെളിവുകൾ കാണിച്ചു കൊടുക്കുക. കാണിച്ചു കൊടുത്താൽ മടങ്ങുന്നില്ലേ? മടങ്ങുന്നില്ലെങ്കിൽ അയാൾക്ക് അയാൾ അയാളുടെ ഉദായി. അതിന്റെ പേരിൽ നമ്മൾ അയാളെ ഇസ്ലാമെന്ന് പുറത്താക്കൊന്നും വേണ്ട. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഹ്ലു സുന്നത്തും അല്ലാത്തവരും വേർതിരിയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് വിശ്വാസത്തിലാണ്. ഇങ്ങനെയുള്ള ഫുറൂഇയായ അമലുകളിൽ രണ്ടഭിപ്രായമുണ്ടാകാൻ സാധ്യതയുള്ള വിഷയങ്ങളിൽ അഹ്ലു സുന്നത്ത് ഒരിക്കലും തന്നെ കടുംപിടുത്തം കാണിച്ചിട്ട് അതിന്റെ പേരിൽ ദീനിന്ന് പുറത്താക്കൂല. നീ സുബഹിക്ക് ഖുനൂത്ത് ഓതുന്നാളാ, ദീനിന്ന് പുറത്ത്. അങ്ങനല്ല, നീ കൈ വെള്ളമല കെട്ടുന്നു, ദീനിന്ന് പുറത്ത്. അങ്ങനെ നമ്മൾ സലഫികൾ ആരും പറയുന്നില്ല. പക്ഷെ സലഫികളെ പറ്റി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. ഒരാൾ നെഞ്ചത്ത് കൈകെട്ടി അപ്പൊ കണ്ടോ ഹാബിയായി, പത്ത് കിതാബിൽ വരെ പറഞ്ഞിട്ടുണ്ട് കൈകൾ രണ്ടും പരത്തി പിടിച്ച് ചെവിക്ക് നേരെ ഉയർത്തണം, സുമ്മ യഹത്തുഹുമ ഇലാ സുദരിഹി, എന്നിട്ട് നെഞ്ചുകൊള്ളയെ താഴ്ത്തണം അല്ലേ? പത്ത് കിതാബ് മുതൽക്കല്ല. അലാ സുദരിഹി എന്ന ഹദീസാണ് ഷാഫികൾ അവലംബം. എന്നിട്ട് ഇപ്പൊ അലക്ക് വേറെ അർത്ഥമുണ്ട്, അടുത്ത് ഒരർത്ഥം അലക്കുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. വലാ യദഹുൽ യുംന അലാ യദിഹിൽ യുസ്ര, വലത്തെ കൈ ഇടത്തെ കൈയിന്റെ മേലെ വെച്ചു, അല സദ്രിഹി നെഞ്ചിൻമേൽ വെച്ചു. അപ്പൊ രണ്ടല വന്നവിടെ, ആ രണ്ടലക്കും ഒരർത്ഥ മേലെ തന്നെയാ. ഇടത്തെ കൈയിന്റെ താഴെ വലത്തെ കൈ വെച്ചു എന്നാണോ, അല്ലെങ്കിൽ അടുത്ത് വെച്ചു എന്നാണോ? അല്ല, ഇടത്തെ കൈന്റെ മീത് അവിടെ അല ഉപയോഗിച്ചത്. അത് കഴിഞ്ഞിട്ട് അടുത്ത വാചകം അല സദ്രിഹി നെഞ്ചിൻമേൽ വെച്ചു. അപ്പൊ ഇനി ഒരാള് നെഞ്ചിന്മേൽ വെച്ചു എന്നുള്ള ഹദീസ് അയാൾക്ക് ബോധ്യമായിട്ടില്ല, അയാള് വയറ്റത്ത് വെച്ച്. അതുകൊണ്ട് നമുക്ക് ആക്ഷേപം, പക്ഷെ കൈ കെട്ടണം എന്നുള്ളത് വളരെ വ്യക്തമായതാണ്. അതേസമയം ഹനഫികൾ ചെയ്യുന്നത് പൊക്കിളിന്റെ താഴെ എങ്ങനെ ഔറത്തിന് അടുത്ത് കെട്ടുന്നതോ, അതിൽ സംബന്ധമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ് വളരെ ദുർബലമാണ്. അതിന്റെ റാവിയെ സംബന്ധിച്ച് ഉലമാക്കൾ ഇത്തിഫാക്കാണ്, അയാൾ ദുർബലനാണ്. അപ്പൊ ആ ലൈഫ് ഹദീസ് കൊണ്ടല്ല അമൽ ചെയ്യേണ്ടത്. പക്ഷെ അതിന്റെ പേരിൽ ഇസ്ലാം ഒന്ന് പുറത്തു പോവോ? പുറത്തു പോവില്ല. അപ്പൊ പുറത്തു പോകാത്ത കാര്യങ്ങളെ പേരിലാണ് ആളുകൾ തമ്മിൽ വമ്പിച്ച ടൈറ്റ് ഉണ്ടാകാറുള്ളത്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് മദ്ഹബ് പ്രമാണമല്ല. അതുപോലെ തന്നെ ഉപ്പാപ്പമാര് ചെയ്തു, ഉപ്പാപ്പമാര് വിശ്വസിച്ചു എന്നത് ദീനിൽ പ്രമാണാണോ? അല്ല. പാരമ്പര്യം അത് പ്രമാണമല്ല. ഇപ്പൊ യാഥാസ്ഥികർ എന്ന് നമ്മൾ പറയാറില്ല, എന്തുകൊണ്ടാ? ഏത് സ്ഥിതിയാണോ ഇവിടെ ഉള്ളത് അത് അങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന് വാദിക്കുന്നവർ. ഏയ്, അത് മാറ്റാൻ പറ്റൂല, അത് പണ്ടേ ഉള്ളതാണ്, അത് ഇവിടെ പണ്ടേ ഉള്ളതാണ്. അത് ദീനിൽ പ്രമാണമല്ല. പണ്ടേ ഉള്ളതാകട്ടെ, അത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണം. വൈദാ ഖീല ലഹു മുത്തബിഉ മാ അൻസലല്ലാഹ്, അല്ലാഹു ഇറക്കിയത് നിങ്ങൾ പിൻപറ്റണമെന്നവരോട് പറയപ്പെട്ടാൽ, ഖാലു, അവർ മറുപടി പറയും, ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅന, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ഏതൊന്നിലായി ഞങ്ങൾ കണ്ടിട്ടുണ്ടോ അതിനെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. അവരൌ കാന ആബാഹും ലാ യഅഖിലൂന ശൈഅം വലാ യഹ്തദൂൻ, അവരുടെ പിതാക്കന്മാർ ഒന്നും ചിന്തിക്കാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരുമാണെങ്കിലുമോ? കണ്ടോ? അപ്പൊ പൂർവ്വപിതാക്കന്മാര്, കാക്കകാരണവന്മാര്, കഴിഞ്ഞ തലമുറ അത് ചെയ്തത് അവരൊക്കെ മുസ്ലിമീങ്ങളല്ലേ, അവര് ദീനിന്റെ ആളുകളല്ലേ, അവർ ചെയ്തതിന് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, പരിശോധിക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ തന്നെ ചെയ്താൽ മതി. പൂർവ്വപിതാക്കന്മാർ ദീനിന്റെ കാര്യത്തിൽ മാത്രം ആളുകൾ ഇപ്പൊ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ ഉപ്പാപ്പമാരുണ്ടാക്കിയ വീടുണ്ട്, ഏയ് എന്തിനാ അത് പറ്റിയ, വെളിച്ചമല്ല, ഏയ് ഇടുങ്ങിയ റൂമുകള്, ജനലും വലുപ്പല്ല, ഒക്കെ കൊത്തി പൊളിച്ചിട്ട് പുതിയ പേരുണ്ടാക്കും അല്ലേ. ഉപ്പാപ്പമാരെടുത്തിരുന്ന ഡ്രസ്സ്, കന്നിപ്പിറാക്കും, കള്ളി തുണിയും, അരയിലൊരു വലിയ ബെൽറ്റും, അതൊക്കെ ഒഴിവാക്കിയില്ലേ? അതെ, ആ അത് അന്നത്തെ ഡ്രസ്സ് നമ്മളിപ്പോ അതിന്റെ ഫോളോ ചെയ്യണമെന്നുണ്ടോ? അങ്ങനെ അവര് കാളവണ്ടിയിലാ പോയത്, എന്റെ ഉപ്പാപ്പാന്റെ ഉപ്പാപ്പ കാളവണ്ടിയിലാ പോയത്, കേറൂല ഞാൻ കാറില്, ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ ദീനിന്റെ കാര്യത്തിൽ മാത്രം ഉപ്പാപ്പമാര് ചെയ്തതിനെ വരെ തെറ്റാതെ പിൻപറ്റണം എന്ന് പറയുന്നത് അർത്ഥമുള്ളത് ഇല്ല. ദീനിന്റെ കാര്യത്തിലും പ്രമാണങ്ങളോട് യോജിച്ചത് മാത്രം എടുക്കുക. ഇത് അവരെ തള്ളിപ്പറയലല്ല, കാരണം അവര് മയസൂമിങ്ങളൊന്നല്ലോ, തെറ്റുപറ്റാത്തവരൊന്നല്ലോ. അതുകൊണ്ട് എന്റെ ഉപ്പാപ്പ് അങ്ങനെ ചെയ്ത്, പാവം, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ഈ മുസ്ലിയാക്കന്മാരെ വാക്ക് കേട്ടിട്ട് സാധു അങ്ങനെ ചെയ്തത് എന്ന് ആശ്വസിക്കുക എന്നല്ലാതെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അവരെ തള്ളിപ്പറയലോ കുറവാക്കലോ അല്ല. നമ്മള് അവരോടുള്ള പൂർവീക തലമുറയോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ മുഖേനയാണ് ഈ ദീൻ ഇവിടെ നിലനിന്നത്, ദീനീ സ്ഥാപനങ്ങൾ നിലനിന്നത്. അതിലൊന്നും നമുക്ക് യാതൊരു തർക്കമില്ല. പക്ഷെ അവർക്ക് ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ആ തെറ്റുകളെ നമ്മൾ പിൻപറ്റണ്ട, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊരിക്കലും തന്നെ പൂർവീക തലമുറയെ തള്ളിപ്പറയലല്ല. ഇപ്പൊ മാല, മൗലീദ്, റാത്തീബ് ഇതൊക്കെ എന്താണ്, എവിടുന്ന് വന്നതാണ്? അതിങ്ങനെ ഉപ്പാപ്പമാരെ കാലം മുതൽ നിലനിൽക്കുന്നതാണ്. ഈ ഉപ്പാപ്പമാരുടെ കാലെന്ന് പറഞ്ഞത് എവിടുക്കെത്തുന്നറിയോ? നബിയിൽ നിന്ന് സഹാബികൾ കേട്ടു, സഹാബിന്ന് താബിങ്ങൾ കേട്ടു, താബിങ്ങൾ താബി താബിങ്ങൾ കേട്ടു, അങ്ങനെ വന്ന് നമ്മൾ ഉപ്പാപ്പമാരവിടെ എത്തി. അങ്ങനെ തലമുറയായി കൈമാറ്റം ചെയ്യപ്പെട്ട, ഒന്നും കലർന്നിട്ടില്ലാത്ത ശരിയായ ദീനാ ഞങ്ങളുടെ അടുത്തുള്ളത് എന്നാ പറയുക? എന്നാ മാലന്റെയും മൗലൂദിന്റെ ഒക്കെ കാലം നോക്കിയാലോ? 300 കൊല്ലം, 400 കൊല്ലം, 200 കൊല്ലം, 100 കൊല്ലം, 50 കൊല്ലം. അപ്പോളോ ഇടക്കാലത്ത് കയറി കൂടിയത് അതൊക്കെ. അല്ലെങ്കിൽ ഇപ്പൊ നോക്ക്, നിങ്ങൾ മരിച്ച വീട്ടിലുള്ള ആണ്ട് അടിയന്തരങ്ങള്, 3-ന്റെന്ന്, 7-ന്റെന്ന്, 14-ന്റെന്ന്, 40-ന്റെന്ന്, ആണ്ട് തകീന്റെന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് കൊടുക്കുന്ന ഏർപ്പാട്, അതിന്റെ സനദ് നോക്കിയാൽ നമ്മൾ കാണോ? 4 മദ്ഹബിലും ഈ മരണച്ചോറ് ഹറാമാണെന്നാ പറയുന്നത്. ഫതുഹുൽ മുയീന്റെ ഹാശിയ കിതാബായ സയ്യിദ് ബക്കരിയുടെ ഏണ്ട താലിബിൻ പറയുന്നു 4 മദ്ഹബിലും ഈ മരണച്ചോറ് ഹറാമാണ്. അപ്പൊ എങ്ങനെ നമ്മളെ സമുദായത്തിൽ അത് കടന്നുകൂടിയത്? ഇന്ന് അത് കൊടുക്കാത്തവൻ അവൻ പിശുക്കനാണ്, സ്വന്തം ബാപ്പ മരിച്ചിട്ട് 4 ആൾക്കൊരു ഭക്ഷണവും കൂടി കൊടുത്തില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആളുകൾ. എന്താ എനിക്കിഷ്ടണ്ടായിട്ടൊന്നല്ല, അളിയൻ പറഞ്ഞു, ആ മോശം പറഞ്ഞു, നാട്ടിലെല്ലാവരും ഇപ്പൊ ചെയ്യുന്നത്, നമ്മളായിട്ട് എന്തിനാ ഒഴിവാക്കുന്നത്? അങ്ങനെ നാട്ടുകാർക്ക് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ദീനൽ ആചാരങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അതൊരിക്കലും ദീനിൽ പ്രമാണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞങ്ങളെ ഉപ്പാപ്പമാർ എന്ത് ചെയ്തോ അത് ഞങ്ങൾക്ക് മതി എന്ന് പറയുന്ന ആ പിതൃപൂജ, പാരമ്പര്യ പൂജ, അത് ഇസ്ലാമിലില്ല. ഒരുപാട് ആളുകൾ ഇന്ന് പല അന്ധവിശ്വാസങ്ങളും തട്ടിത്തടഞ്ഞ് നിൽക്കുന്നത് ഈ ഒരൊറ്റ പോയിന്റും വല. നിങ്ങൾ പറഞ്ഞൊക്കെ ശരി തന്നെ, പക്ഷെ നമ്മൾ ഉപ്പാപ്പമാരൊക്കെ അതല്ലേ ചെയ്ത്? ഒരൊക്കെ നരകത്തിലാ സ്വർഗത്തിലാ? വലിയ ചോദ്യം. ഇപ്പൊ പറ, എടാ നീ ഇപ്പൊ വലിയ ഹോബിയല്ലോ, എന്റെ ഉപ്പാപ്പല്ലടാ ഇവിടെ പള്ളിക്കളി യാസീനോ തീന്നത്, എടാ ജാറത്ത് കളി യാസീനോ തീന്നത്, ജാറത്തിൽ വിളക്കത്തിച്ചീന്ന് റിഫൈ റാത്തി വന്നത് എന്റെ ഉപ്പാപ്പയല്ലേ, ആ ഉപ്പാപ്പന്റെ വരുമാനം കൊണ്ടുള്ളടാ എന്റെ ഉപ്പ ജീവിച്ചത്, അങ്ങനെ തടിച്ചു കൊഴുത്തത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ നരകത്തിലോ സ്വർഗത്തിലോ, യെസ് ഓർ നോ? ഉപ്പ പറയണം. അങ്ങനെ പറയാൻ നമുക്ക് പറ്റുമോ? നമ്മക്ക് പറ്റൂല. നമ്മളോട് ചോദിക്കൂല. പിന്നെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കണം, സക്കരിയ നിന്റെ ഉപ്പാപ്പ മമ്മു ഹാജി എന്താണ് ചെയ്ത്? എന്നോട് ചോദിക്കൂല. തിൽക്ക ഉമ്മത്തുൻ കദ ഖലത്ത് ലഹാ മാ കസബത്ത് വലകും മാ കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അവർ ഒരു കഴിഞ്ഞു പോയ തലമുറ. അവരെന്ത് സമ്പാദിച്ചോ, ഖൈറാണെങ്കിൽ ഖൈർ, ഷെറാണെങ്കിൽ ഷെർ അവർക്കുണ്ട്. വലക്കും മാ കസബ്തും, നിങ്ങൾക്ക് നിങ്ങൾ സമ്പാദിച്ചതാണുള്ളത്. വലാ തുസ്അലൂന, നിങ്ങളോട് ചോദിക്കപ്പെടുകയില്ല. അമ്മാ കാനൂ യഅമലൂൻ, പൂർവിക തലമുറ എന്തായിരുന്നു ചെയ്തിരുന്നത് എന്ന് നിങ്ങളോട് ചോദിക്കുകയില്ല. ഫിർഔൻ മൂസാ നബിയുടെ ദഅവത്തിൽ നിന്ന് ആളുകളെ തടഞ്ഞു നിർത്താൻ എടുത്തിട്ട ഒരു തുരുപ്പ് ചീട്ട് ഇതായിരുന്നു. അതായത് മൂസാ നബിയിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടാൻ വേണ്ടിയിട്ട്, ആകർഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, മൂസ നീ പറയുന്നതാണ് സത്യമെങ്കിൽ ആദിമ തലമുറകളുടെ അവസ്ഥ എന്താണ്? അവരൊക്കെ നരകത്തിലാ? എന്താണ് മൂസാ നബിയുടെ മറുപടി? ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൻ ലാ യളില്ലു റബ്ബി വലാ യൻസാ. ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ് ഈ ചോദ്യങ്ങൾക്ക് ഏത് കാലത്തുണ്ടാവും, അതിന് കൊടുക്കേണ്ട ഒരു മറുപടി എന്താണ്? അതിന്റെ അറിവ്, ആദിമ തലമുറകളെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് എന്റെ റബ്ബിന്റെ അടുക്കലാണുള്ളത്. അവർ സ്വർഗത്തിലോ നരകത്തിലോ നമുക്ക് പറയാൻ കഴിയില്ല. അതിന്റെ കൃത്യമായ അറിവ് രേഖ സഹിതം എന്റെ റബ്ബിന്റെ അടുക്കലുണ്ട്. ലായല്ലല്ലോ റബ്ബി വലായൻസ, എന്റെ റബ്ബിനെ പഴക്കൂല, എന്റെ റബ്ബിനെ മറയു പറ്റൂല. അവർക്ക് അള്ളാഹു കൊടുത്തു കൊടുക്കട്ടെ, അവർക്ക് അബദ്ധങ്ങൾ അള്ളാഹു ക്ഷമിച്ചു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാന്നല്ലാതെ അവർ സ്വർഗത്തിലാ നരകത്തിലാന്ന് പറയേണ്ട വാദ്യം നമുക്കില്ല. അപ്പൊ എത്ര ക്ലിയറാണ് വിഷയം. അപ്പൊ പൂർവീക തലമുറയോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ ചെയ്തിട്ടുള്ള തെറ്റുകളെ, അവർ പുലർത്തിപ്പോന്ന അന്ധവിശ്വാസങ്ങളെ, അവർ ആചരിച്ചു പോകുന്ന ദുരാചാരങ്ങളെ നമ്മൾ കണ്ണടച്ചനുകരിക്കേണ്ട യാതൊരു ഗതികേടും നമുക്കില്ല. ഇതൊക്കെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് പലവിധ അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നത്. പൂർവീക തലമുറയോടുള്ള ബഹുമാനം, അത് നമ്മൾ അവരങ്ങ് തള്ളിപ്പറയാൻ പറ്റുമോ? ചില ആളുകൾ പറയും നിങ്ങൾ വഹാബിയാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള പൂർവീക തലമുറ മുഴുവനും കാഫിറാണെന്ന് സമ്മതിക്കണം, നിങ്ങളുടെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യപ്പെട്ട മുഴുവൻ മുസ്ലിമീങ്ങളും കാഫിറും മുശ്രിക്കുമാണെന്ന് സമ്മതിച്ചാലല്ലാതെ നിങ്ങൾക്ക് സലഫിയാകാൻ കഴിയൂല. പറയുന്ന കേട്ടോന്ന് നമ്മളിങ്ങനെ ആളുകളെങ്ങനെ കൊണ്ടുവന്നിട്ട് പ്രതിജ്ഞ ചെയ്യിക്കും, പറയടാ ഉപ്പകാഫിർ ഉപ്പകാഫിർ, ഉപ്പാന്റെ ഉപ്പകാഫിർ ഉപ്പാന്റെ ഉപ്പാന്റെ ഉപ്പകാഫിർ, ഉമ്മകാഫിർ ഉമ്മകാഫിർ ഉമ്മാന്റെ ഉമ്മകാഫിർ, പറയടാ പത്ത് തലമുറ കാഫിർ പറയടാ, ഈ കബർസ്ഥാനുള്ളൊക്കെ കാഫിർ. ആ നയ്യോഹാബിയായി നഅ്ദു ബില്ലാ. ആരെങ്കിലും ഈ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ഖുറാഫാത്തിന് ഖേദിച്ച് മടങ്ങിയവരാണ്. അവരാരെ കൊണ്ടെങ്കിലും ഉപ്പയോ ഉപ്പാന്റെ ഉപ്പൊക്കെ കാഫിറാന്ന് സമ്മതിച്ചിട്ടാണോ നിങ്ങൾ സ്വഹാബിയായത് സലഫിയായത്? അല്ലല്ലോ. ഈ വഹാബി എന്നുള്ള പേരിനെ തെറ്റാ. മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന 1300-ലധികം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ആധുനിക സൗദി അറേബ്യയ്ക്ക് അവിടെ ജീവിച്ചിരുന്ന നജദിൽ ജീവിച്ചിരുന്ന പണ്ഡിതനാണ്. ആ കാലഘട്ടത്തിൽ അന്ധവിശ്വാസ അനാചാരങ്ങൾക്കിതിൽ പോരാടി ഇന്ന് സൗദി അറേബ്യ ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകളിൽ നിന്ന് മുക്തമാകാൻ കാരണക്കാരനായ ഒരു പണ്ഡിതൻ. അദ്ദേഹത്തോടുള്ള വെറുപ്പിന്റെ പേരിൽ ശിർക്ക് ബിദ്അത്തുകളെ എതിർക്കുന്നവർക്കൊക്കെ ഇവർ കൊടുക്കുന്ന പേരാണ് വഹാബി. ഇസ്ലാം എന്ന് പുറത്തായ ആളാന്നാണ് വിചാരിക്കുക, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് പല ആളുകളും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വഹാബ് എന്നത് അള്ളാന്റെ പേരാ, അബ്ദുൽ വഹാബ്, വഹാബായ അള്ളാന്റെ അടിമ എന്നാണ് ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഉപ്പാന്റെ പേര്. മുഹമ്മദ് അദ്ദേഹത്തിന്റെ പേര്, ഇബിന് അബ്ദുൽ വഹാബാണ്. അപ്പൊ വല്ലിപ്പാന്റെ പേരിക്കാണ് ഇവർ ചേർത്തി പറയണത്, ഉപ്പാന്റെ പേരിക്ക് കേട്ടോ. അത് തന്നെയും വഹാബി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ആള് എന്നാണ് വരിക, വഹാബ് അള്ളയാണ്. അപ്പൊ അതൊന്നും ആളുകൾക്ക് അറിഞ്ഞോ, വഹാബി 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 എന്ന് പറയും, മനസ്സിലായില്ലേ? നല്ല പേരാ, അള്ളാഹുവിലേക്ക് ആ ചേർത്തി പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് പ്രമാണങ്ങൾ എന്താണ്, ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാതെ പൂർവിക തലമുറ ചെയ്യുന്നു, നാട്ടുകാർ ചെയ്യുന്നു, അവർ ചെയ്യുന്നു, ഇവർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ അമലുകൾക്കും നമ്മുടെ വിശ്വാസങ്ങൾക്കും നമ്മളായിരിക്കും ഉത്തരവാദി. ലൗ കുന്ന നസ്മഉ വ നഅഖിൽ മാ കുന്ന ഫീ അസ്ഹാബിസ് സഈർ. കണ്ടോ, ഞങ്ങൾ കേൾക്കുകയും ബുദ്ധി കൊടുത്ത് ചിന്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും തന്നെ ഈ കത്തിക്കരിയുന്ന നരകത്തിന്റെ ആളുകളാകുമായിരുന്നില്ല എന്ന്. നരകത്തിലെത്തിയിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല. ഇവിടുന്ന് കേൾക്കണം, കേൾക്കണം. യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശമാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ കേൾക്കണം. അതല്ല ദീൻ പൊളിക്കാൻ വരുന്ന പലരും പ്രസംഗിക്കും, നമ്മൾ കേൾക്കാൻ പോണ്ട. യുക്തിവാദി, നിരീശ്വരവാദി, മോഡേണിസ്റ്റ്, നിർമ്മതവാദി, പല ആളുകളുണ്ടാവും, ഷിയ, അതൊന്നും നമ്മൾ കേൾക്കാൻ പാടില്ല. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ കിതാബിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന സലഫുകളുടെ, അതായത് സഹാബികൾ, താബികൾ, താബിഉത്താബികൾ, അവരുടെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരാണോ, അത് നമുക്ക് കേൾക്കാം. നല്ല എല്ലാം കേൾക്കാം, എന്നിട്ട് അതിൽ ഏറ്റവും നല്ലതിനെ പിൻപറ്റുകയും ചെയ്യാം. മനസ്സിലായില്ലേ? എല്ലാം കേൾക്കുക എന്നുള്ള ഇസ്ലാമിലുള്ളതല്ല. ചില ആളുകൾ എല്ലാം കേൾക്കണ്ടേ? യുക്തിവാദി വസിക്കുമ്പോൾ അവിടെയും പോയി തള്ളാട്ടിക്കും, നിരീശ്വരവാദി വസിക്കുമ്പോൾ അവിടെയും പോയി വായി നോക്കിക്കും, ഷിയാഗ വന്നിട്ട് അവിടെ ഉണ്ടാവും, കാതിയേരി വന്നാൽ അവിടെ ഉണ്ടാവും, ചേകനൂരി വന്നാൽ അവിടെ. അതൊന്നും നമ്മൾ കേൾക്കാൻ പാടില്ല, അതെല്ലാം തെറ്റാണ്. അതെല്ലാം ഇസ്ലാമിന് പുറത്തുപോയ കക്ഷികളാണ്, അത് കേൾക്കാനേ പാടില്ല. സാധാരണക്കാരുടെ മനസ്സിൽ ഇസ്ലാമിനെ പറ്റി ശുബഹാത്തുകൾ ഉണ്ടാക്കുക ചെയ്യുക. അതേസമയത്ത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന, അത് പറയാൻ മാത്രമല്ല അതാണ് അവരുടെ രീതി എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സ്വഹാബികൾ ചെയ്തതുപോലെ, സ്വാബിയങ്ങളും തബിത്താബിയങ്ങളും ചെയ്തതുപോലെ നമ്മൾ ചെയ്യണമെന്ന് തുറന്നു പറയുന്ന, അതൊക്കെ കേൾക്കണം, കേൾക്കുകയും ആലോചിക്കുകയും വേണം. നമ്മുടെ ദീൻ ഒരിക്കലും തന്നെ മറ്റൊരാളുടെ ബാക്കിൽ കെട്ടേണ്ട ആവശ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയങ്ങള്, ആയത്തും ഹദീസും കേട്ടാൽ പോലും ആളുകൾക്ക് മാറ്റല്ല. അയാൾ അവർ പാരമ്പര്യത്തിൽ കടിച്ചു തൂങ്ങുകയാണ്. റാസി തന്റെ തഫ്സീറിൽ പറയാണ്, ലഖദ് ശാഹത്തു ജമാഅത്തൻ മിൻ മുഖല്ലിദത്തിൽ ഫുഖഹ, ഫുഖഹാക്കളെ അന്ധമായി പിൻപറ്റുന്ന ഒരു സംഘം ആളുകളെ ഞാൻ കണ്ടു. ഖറൈതു അലൈഹിം ആയാത്തിൻ കസീറ, അവർക്ക് ധാരാളം ആയത്തുകൾ ഞാൻ ഓതിക്കൊടുത്തു. മിൻ കിതാബില്ലാഹി തആല, അള്ളാന്റെ കിതാബിൽ നിന്നും. ഫീ ബഅലിൽ മസാഇലി, ചില മസ്അലകളെ സംബന്ധിച്ചുള്ള. വകാനത്ത് മദാഹിബുഹും ബിഖിലാഫി തിൽക്കല്ലായാത്ത്, അവരുടെ വീക്ഷണം ആ ആയത്തിൽ പറഞ്ഞതിന് നേരെ എതിരായിരുന്നു. ഫലം യഖ്ബലു തിൽക്കല്ലായാത്ത്, അതുകൊണ്ട് അവരവരെ പഴയ മദ്ഹബ് തന്നെ ഉറച്ചു നിന്നു, ആയത്തുകൾ അവർ സ്വീകരിച്ചില്ല. വലം യൽ ഫത്തഫിതു ഇലൈഹ, ആ ആയത്തുകളിലേക്ക് അവർ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. വബഖു യൻറൂന ഇലയ്യ കൽ മുതഅജ്ജിബി, അത്ഭുതം കൂർന്ന ആളെ പോലെ അവർ എന്നിലേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. യാനി കൈഫ യുംകിനുൽ അമലു ബിലാഹിരി ഹാദിഹി ആയത്ത്, ഈ ആയത്തിന്റെ പ്രത്യക്ഷമായ സാരമനുസരിച്ച് നമുക്കെങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? മഅന്ന റിവായത്തൻ സലഫിന വർദതലാ ഖിലാഫിയ, നമ്മുടെ മുൻഗാമികളിൽ നിന്ന് വന്നിട്ടുള്ള റിവായത്ത് റിപ്പോർട്ട് ഇതിനെതിരാണല്ലോ. കണ്ടങ്ങള്, അപ്പൊ അള്ളാഹുവിന്റെ കിതാബിനെതിരായി മുൻഗാമികളിൽ നിന്ന് അല്ലെങ്കിൽ പൂർവിക തലമുറയിൽ നിന്നൊരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹിന്റെ കിതാബെടുക്കേണ്ടത്, പൂർവിക തലമുറന്റെ വാക്കെടുക്കേണ്ടത്, ഏതെടുക്കേണ്ടത്? എടുക്കേണ്ടത് ഖുർആനല്ലേ? ഇതാരാ പറയുന്നത്? റാസിയ പറയുന്നത്. ഈ പറഞ്ഞ ആളുകൾ വളരെയേറെ ബഹുമാനിക്കുന്ന ആളാണ് ഫഖറുദ്ദീനുർ റാസി റഹിമഹുല്ലാ. ഇനി നോക്കൂ, നിങ്ങൾ മറ്റൊരു മദ്ഹബി പക്ഷപാതി, ഹിജറ 340 മരിച്ച അബുൽ ഹസൻ അൽ കർഹി എന്ന് പറയുന്ന ഒരു പട്ട്യ ഹനഫി പക്ഷപാതി ഉണ്ടായിരുന്നു. അയാളെ വാക്ക് കേട്ടോക്ക് നിങ്ങള്, ഈ പക്ഷപാതിത്വം എവിടെയാ മനുഷ്യനെ കൊണ്ടുപോയി എത്തിക്കുക എന്നുള്ളത്. അയാള് പറയാണ്, കുല്ലു ആയത്തിൻ തുഖാലിഫു മാ അലൈഹി അസ്ഹാബുന, നമ്മുടെ മദ്ഹബിന്റെ ആളുകൾക്ക് എതിരായി വരുന്ന എല്ലാ ആയത്തുകളും ഫഹിയ മുഅവ്വലത്തുൻ, അതിനെ വ്യാഖ്യാനിക്കണം, നമ്മളെ മദ്ഹബിനൊപ്പിച്ച് അതിനെ വ്യാഖ്യാനിക്കണം. ഔ മൻസൂഖത്തുൻ, വ്യാഖ്യാനിച്ചിട്ട് ഒക്കണില്ലെങ്കിൽ ആയത്ത് ദുർബലമാണെന്ന് വെക്കണം. സുബ്ഹാനല്ലാഹ്. ഇനിയും കേട്ടോ, വകുല്ലു ഹദീസിൻ യുഖാലിഫു മാ അലൈഹി അസ്ഹാബുന, നമ്മുടെ മദ്ഹബിന്റെ ആളുകൾക്കെതിരായി വരുന്ന എല്ലാ ഹദീസും ഫഹുവ മുഅവ്വലുൻ, നമ്മുടെ മദ്ഹബിനൊപ്പിച്ച് വ്യാഖ്യാനിക്കണം. ഔ മൻസൂഖൻ, അല്ലെങ്കിൽ ദുർബലപ്പെട്ട ഹദീസാണെന്ന് വെക്കണം.